إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وأصدق السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيلي ذلكم وصاكم به لعلكم تتقون. പ്രിയ സഹോദരി സഹോദരന്മാരെ, രാവിലെ 10 മണിക്ക് ശേഷം ആരംഭിച്ച ഈ പരിപാടി ഇത് മഗ്‌രിബ് വരെ നീണ്ടുപോകും എന്നാണ് എനിക്ക് തോന്നുന്നത്. വാസ്തവത്തിൽ 4 മണിക്ക് ശേഷമുള്ള ക്ലാസ്സാണ് ആദ്യം തീരുമാനിച്ചത്. യോജിപ്പും വിയോജിപ്പും, അൽ ഇഖ്തിലാഫു വൽ ഇഖ്തിലാഫു. പിന്നീടാണ് നമ്മുടെ ആളുകളെയൊക്കെ ഒന്ന് കേരള നാനാഭാഗത്തുള്ള നമ്മുടെ ആളുകളൊക്കെ ഒന്ന് MSS ഹാളിൽ വരട്ടെ, 10 മണി മുതൽ അവർക്ക് വേണ്ട ചില നസീഹത്തുകൾ, ഏതായാലും നിങ്ങൾ ഗൾഫിലേക്ക് വീണ്ടും പോവല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ സംഘടിപ്പിച്ചു. അൽഹംദുലില്ലാഹ്, അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ചയ്ക്ക് വന്നു. ഇർജാ അല്ലേ, 1.5 മണിക്കൂറിലധികം ഷെയ്ഖ് അൽബാനിക്ക് ഇർജാ വാദമുണ്ട് എന്നും പറഞ്ഞിട്ട് ചില പോയത്തക്കാര് വിവരം കേട്ടവർ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിന് ഒരു വിശദീകരണം കിട്ടി. അൽഹംദുലില്ലാഹ്, നമ്മള് ഈ ചർച്ച ഒന്നും കേൾക്കാത്തവരും അറിയാത്തവരൊന്നല്ല. ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ഇവിടെ ആരും ഷെയ്ഖ് അൽബാനിന്റെ ഇർജ ആരോപിക്കുന്നില്ല, അതുകൊണ്ട് അത് പ്രതിരോധിക്കേണ്ട കാര്യമല്ല എന്ന നിലക്കാണ് നമ്മളതൊന്നും ഇവിടെ വലിച്ചിടാത്തത്. ഇനി ഒരുപാട് വിഷയങ്ങൾ ഷെയ്ഖ് അൽബാനിയുമായി ബന്ധപ്പെട്ട് ലോകാടിസ്ഥാനത്തിൽ എന്തെല്ലാം വിമർശനങ്ങളും അതിന്റെ മറുപടികളും അതൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ ഉസൂലു സലാഹ മുതൽക്ക് ആളുകളെ പഠിപ്പിക്കണ പണിയാ. ഖുറാഫിയോടുള്ള നിലപാടെന്താണെന്ന് അപ്പൊ ഇത്രയും സംസാരിച്ച് അതിനവിടെ ക്ലാരിറ്റി ഇല്ലപ്പോ. അവിടെ നമ്മൾ കിടക്കണത്, പിന്നെ ഇവിടെ ഇർജാ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്തരം വിഷയങ്ങളിൽ നിന്നൊക്കെ മാറിയിരിക്കുന്നത്. ഏതായിരുന്നാലും ഖുബൂരികളോടുള്ള നിലപാട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അതിന് ചില ഫത്വകളും മറ്റൊക്കെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. കൂടുതൽ പഠിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഞാന് ഈ വിഷയം തെരഞ്ഞെടുക്കാൻ ഒരു പ്രത്യേക കാരണം, അൽ ഇഖ്തിലാഫു വൽ ഇഖ്തിലാഫ് ഉസസുഹു വലവാബിത്തുഹു എന്ന പേരിൽ ഷെയ്ഖ് ദുക്തൂർ സാലിഹ് സദ്ലാൻ അദ്ദേഹം എഴുതിയൊരു പുസ്തകം കണ്ടപ്പോഴാണ് ഞാൻ ഈ വിഷയം കൊടുത്തത്. പക്ഷെ ആ പുസ്തകം മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു വിശദീകരണം അതിൽ കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ആ പുസ്തകത്തിന്റെ മുഖദ്ദിമയിൽ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സഅദിയുടെ ഒരു പുസ്തകത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ഷെയ്ഖ് സാലിഹ് സദ്ലാൻ പറഞ്ഞിട്ടുള്ള വിഷയം നമുക്ക് പൊതുവെ അറിയപ്പെട്ട കാര്യമാണ്, ഐക്യവും യോജിപ്പുമാണ് ഇസ്ലാമിന്റെ മുഖമുദ്ര. വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. അതെല്ലാവരും അറിയുന്ന കാര്യം, അള്ളാഹുവിന്റെ പാശം നിങ്ങൾ മുറുകെ പിടിക്കണം, നിങ്ങൾ ഭിന്നിക്കരുത് അല്ലേ. പിന്നീട് ജാഹിലിയ കാലത്ത് അവർ പലതരം ഭിന്നിപ്പിലായിരുന്നു, ഇസ്ലാം വന്നു അവരെ യോജിപ്പിച്ചു അല്ലേ. ബദറിലും മുഹദിലും ഖന്ദക്കിലും ഖൈബറിലും ഒക്കെ ഒറ്റക്കെട്ടായി അവർ നിന്നു. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ വിഷയമാണ് മുഖദ്ദിമയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. അനൈക്യവും ഛിദ്രതയും ഇസ്ലാം അങ്ങേയറ്റം എതിർക്കുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? വലാ തകൂനു ഖല്ലദീന തഫറഖു വഖ്തലഫു മിൻ ബഅദിമാ ജാഅഹുമുൽ ബയ്യിനാത്ത് അല്ലേ. വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിനു ശേഷം ഭിന്നിക്കുകയും അഭിപ്രായ വ്യത്യാസത്തിലാവുകയും ചെയ്തവരെ പോലെ നിങ്ങളാകരുത്. ഇത് പൂർവ്വകാല സമുദായങ്ങൾക്ക് സംഭവിച്ച അപജയങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ഉമ്മത്തിന്റെ അംഗങ്ങൾക്കിടയിലുള്ള ഐക്യത്തിലാണ്, യോജിപ്പിലാണ് നിലകൊള്ളുന്നത്. മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ ഇസ്സത്ത്, ഈ ഉമ്മത്തിന്റെ ശക്തിയുടെ നെടുന്തൂൺ അത് യഥാർത്ഥത്തിൽ ഇഖ്തിലാഫ് അഥവാ യോജിപ്പാണ്, ഐക്യമാണ്, അതുപോലെ ലക്ഷ്യത്തിലും മാർഗത്തിലുമുള്ള യോജിപ്പുമാണ്. ഇതാണ് മുഖദ്ദിമയിലെ ഷെയ്ഖ് അവറുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല നബിമാർ കൊണ്ടുവന്ന ദീനിൽ തൗഹീദ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഐക്യമാണ്. കലിമത്ത് തൗഹീദാണ് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാനുള്ള പ്രവേശന കവാടമെങ്കിലും അതിലൂടെ ലഭിക്കുന്ന, ഇസ്ലാമിൽ പ്രവേശിച്ചതിലൂടെ ലഭിക്കുന്ന അതിന്റെ ഒരു സമറത്ത്, അതിന്റെ ഒരു ഫലം, ഒരു ബൈ പ്രോഡക്റ്റാണ് ഐക്യവും യോജിപ്പും എന്നും ഷെയ്ഖ് അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല മുസ്ലിമീങ്ങൾ പരസ്പരമുള്ള സ്നേഹവും സഹകരണവും ഇസ്ലാം വളരെയേറെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനുകൾ സഹോദരങ്ങൾ മാത്രമാകുന്നു. പിന്നെ എത്രയോ ഹദീസുകളിൽ വന്നിട്ടുണ്ട് അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ് അല്ലേ, നിങ്ങൾ അവനോട് അസൂയ വെക്കാൻ പാടില്ല, അതുപോലെ അവനോട് കോപിക്കാൻ പാടില്ല, അതുപോലെ തന്നെ അവൻ കച്ചവടം ചെയ്ത് ഉറപ്പിച്ചതിനു മേൽ നിങ്ങൾ വേറെ കച്ചവടം ചെയ്യാൻ പാടില്ല, അതുപോലെ വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരങ്ങളാകണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവനെ ഉപദ്രവിക്കരുത്, ആക്രമിക്കരുത്, ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കരുത്, സഹായിക്കേണ്ട ഘട്ടത്തിൽ സഹായിക്കാതെ നിങ്ങൾ കൈയൊഴിയരുത് എന്നിങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ ആശയമാണ് ശൈഖ് അബ്ദുറഹ്മാൻ സഅദിയുടെ, നാസർ സഅദിയുടെ ദിസാലത്തുൻ ഫിൽ ഹസ്സി അല ഇജ്തിമാഇ കലിമത്തുൽ മുസ്ലിമീൻ വദമ്മി തഫറുഖി വൽ ഇഖ്തിലാഫ് എന്ന റിസാലയിൽ പറഞ്ഞിട്ടുള്ളത്. റിസാലത്തുൻ ഫിൽ ഹസ്സി അല ഇജ്തിമാഇ കലിമത്തുൽ മുസ്ലിമീൻ വദമ്മി തഫറുഖി, മുസ്ലിമീങ്ങളുടെ യോജിപ്പിനെ സംബന്ധിച്ചുള്ള പ്രേരണ, അതുപോലെ തന്നെ ഭിന്നിപ്പ് അല്ലെങ്കിൽ ചിത്രതയെക്കുറിച്ചുള്ള ആക്ഷേപം, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളും ഹദീസുകളും വളരെ ഭംഗിയായി ക്രോഡീകരിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ശൈഖ് നാസർ സഅദിയുടെ പുസ്തകം. ഇതില് ഇതിന്റെ മുഖദ്ദിമ എഴുതിയിട്ടുള്ളത് അബ്ദുല്ലാഹി ബിൻ സയ്ദ് ബിൻ മുസ്ലിം ആലു മുസ്ലിം. ഇതിൽ അദ്ദേഹം പറയുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി അസ്തഈനു വഅലൈഹി അതവക്കൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബാദ്. فإن الله تعالى خلق خلقه خلقه من العدم وأوجدهم بعد أن لم يكونوا شيئا مذكورا ليعبدوه وحده لا شريك له ويطيعوه ويتقوه. الله سبحانه وتعالى സൃഷ്ടികളെ സൃഷ്ടിച്ചതില്ലായ്മയിൽ നിന്നാണ്, ഒന്നുമല്ലാതിരുന്ന ശേഷം അവർക്ക് അവൻ ജീവൻ നൽകി, അവരെ ഉണ്ടാക്കി, എന്നിട്ട് അവരോട് പറഞ്ഞു അവനെ മാത്രം ആരാധിക്കണം, അവന് യാതൊരു പങ്കുകാരുമില്ല, അവനനുസരിക്കണം, അവനെ സൂക്ഷിക്കണം. وَمَدَارُ رُدِكِرِهِ وَمَرْجِعِهِ عَلَى أَدَاءِ حُقُوقِهِ وَحُقُوقِ عِبَادِهِ اللَّازِمَةِ الْمُسْتَحَبَّةِ الَّتِي شَرَعَهَا فِي كِتَابِهِ وَعَلَى رُسُلِهِ وَهِيَ شُعَبٌ كَثِيرَةٌ وَأَقْسَامٌ. മാത്രമല്ല അല്ലാഹുവിനെ ഓർക്കുക, അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള നമ്മുടെ കടമകൾ, ആ കടമകൾ നിർവഹിക്കുക. മാത്രമല്ല അവന്റെ അടിമകളോടുള്ള നിർബന്ധമായതും സുന്നത്തായതുമായ ബാധ്യതകൾ നിർവഹിക്കുക. അല്ലാഹു അവന്റെ കിതാബിലൂടെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലൂടെയും ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യം, അതൊരുപാട് ഇനങ്ങളും ഒരുപാട് ശാഖകളും അതിനുണ്ട്. അതിൽപ്പെട്ടതാണ് അടിസ്ഥാനപരമായ ചില സംഗതികൾ, അതിൽപ്പെട്ട തന്നെ അഹ്കാമുകളായി വരുന്നതുണ്ട്. ചിലതൊക്കെ പൊതുവായ തത്വങ്ങളാണ്, ചിലതൊക്കെ ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങളും താൽപര്യങ്ങളുമാണ് എന്ന് പറഞ്ഞിട്ട് ശൈഖ് അവർ പറയാണ് ഫമിൻ അഅലമി അൽഅവാമിറിൽ ഇലാഹിയ വശറായി സമാവിയ വൽവസായ നബവിയ അൽഇഹ്തിസാബ് ബിഹബ്ലില്ലാഹി ജമീഅ, നമ്മളെല്ലാവരും ഒരുമിച്ച് അള്ളാഹുവിന്റെ പാശത്തെ മുറുകെ പിടിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നൽകിയ വസീയത്തുകളിലും അള്ളാഹു ആകാശത്തിറക്കിയ എല്ലാ ശരീഅത്തുകളുടെയും അതിലും പ്രധാനപ്പെട്ട ഇലാഹിയായ കൽപ്പനകളിൽ വളരെ പ്രധാനപ്പെട്ടതുമാണ്. വത്തിഫാഖ് കലിമത്തുൽ മുസ്ലിം വജ്തിമാഉഹും ഇത്തിലാഫു, അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ ഐക്യമുണ്ടാകണം, അവർ യോജിപ്പിലെത്തണം, അവർ ഒത്തുചേരണം. വൽഹത്തു അലാഹദ ബിക്കുല്ലി തരീഖിൻ മുസ്ലിമീൻ, ഐക്യത്തിൽ എത്തിച്ചേരേണ്ട എല്ലാ മാർഗത്തിലൂടെയും ഇതിനു വേണ്ടിയുള്ള പ്രേരണയാണ് ഖുർആനിലും ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മിനല്ലാമാലി വലഹ്വാൻ, അതിന് യോജിച്ച തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വാക്കുകൾ, വതാവിൽ അലാദാലിക ഖൗലം വഫീല, വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആ കാര്യത്തിന് പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്യുക എന്നത്. അതുപോലെ തന്നെ വന്നഹ്യു അനി തഫറുഖി വൽ ഇഖ്തിലാഫ്, അഭിപ്രായ വ്യത്യാസങ്ങൾ, അതുപോലെ തന്നെ ഇഖ്തിലാഫുകൾ, അതിൽ നിന്ന് വിരോധിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. വതശ്തീത് ശംലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന, ചിന്ന ഭിന്നമാക്കുന്നതിനെ വിരോധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കഴിവിനനുസരിച്ച് എല്ലാ മാർഗത്തിലുള്ളങ്ങളെയും, അതായത് ഭിന്നിപ്പിലേക്ക് എത്തുന്ന എല്ലാ മാർഗങ്ങളും കഴിവിനനുസരിച്ച് തടയുകയും പ്രതിരോധിക്കുകയുമാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. കിതാബും സുന്നത്തും അംബിയാ മുർസലുകളുടെ ഇജ്മാഉം, ഖിയാമ നാൾ വരെ അവരെ പിൻപറ്റുന്ന ആളുകളുടെ ഇജ്മാഉം അതിലാണുള്ളത്. എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത് എന്നും നിങ്ങൾ മുമ്പ് ശത്രുക്കളായിരുന്നു അല്ലെ, ജാഹിലിയ കാലത്ത് റസൂൽ വരുമ്പോ പരസ്പരം ശത്രുക്കളാണ്. എന്നിട്ടോ അല്ലാഹു അവർക്ക് നിഅമത്ത് ചെയ്തു കൊടുത്തു, ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളെ അല്ലാഹു യോജിപ്പിച്ചു, ഫാസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന, അങ്ങനെ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ നിഅമത്ത്, അല്ലാഹുവിന്റെ നിഅമത്ത് കൊണ്ട് നിങ്ങൾ സഹോദരങ്ങളായി തീർന്നു, അത് നിങ്ങൾ മറക്കരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിന്നെ ഇഖ്തിലാഫും തനാസുഉം, അഭിപ്രായ വ്യത്യാസവും ഭിന്നിപ്പും ഉണ്ടായാൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് സബബുൻ ലിൽ ഫശൽ വഅദമിൻ നസർ, അല്ലാഹുവിന്റെ സഹായം കിട്ടാതിരിക്കാനും തോൽവിക്കും കാരണമായി തീരും. സൂറത്ത് അൻഫാലിലെ 46-ാമത്തെ ആയത്ത്, വലാ തനാസഉ ഫതഫ്ശലു വതദ്ഹബ റീഹുക്കും, നിങ്ങൾ ഭിന്നതയിലാകരുത്, അഭിപ്രായ വ്യത്യാസത്തിലാകരുത്, അപ്പോൾ നിങ്ങൾ പരാജയപ്പെട്ടു പോകും, നിങ്ങളുടെ കാറ്റു പോയിപ്പോകും, നിങ്ങളെ വീര്യം നശിക്കും എന്ന് വ്യക്തമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ചെയ്തു കൊടുത്ത വമ്പിച്ച അനുഗ്രഹങ്ങൾ, അല്ലാഹു മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു അനുഗ്രഹമാണ് അൻഫാൽ 63-ൽ പറഞ്ഞിട്ടുള്ളത്. ആ അറബികളുടെ ഹൃദയങ്ങളെ അല്ലാഹു അവർക്ക് എന്ത് ചെയ്തു കൊടുത്തു? ഈ യോജിപ്പിച്ചു കൊടുത്തു. അല്ലഫ ബൈന ഖുലൂബിഹിം ലൗ അൻഫഖ്ത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾ ചെലവഴിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കൂല, അവരുടെ ഹൃദയങ്ങളെ യോജിപ്പിക്കാൻ നബിയെ നിങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, അല്ലാഹുവാണ് അവരുടെ ഹൃദയങ്ങളെ യോജിപ്പിച്ചത്. പിന്നെ മുനാഫിഖീങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, പരസ്പരം വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്ന മുനാഫിഖുകൾ, അവരുടെ ഹൃദയങ്ങൾ പരസ്പരം ഭിന്നിച്ചിരിക്കുന്നു, അവർ കണ്ടാൽ ഒരുമിച്ച് നിൽക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ തഹ്സബുഹും ജമീഅ, നിങ്ങൾ വിചാരിക്കും അവരെല്ലാവരും ഒന്നാണ്, വഖുലൂബുഹും ശത്ത, യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയങ്ങൾ ചിന്ന ഭിന്നമാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് അൽ ഹശർ 14-ൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല വഖാല സല്ലല്ലാഹു വഖാല ജല്ല ജലാലുഹു മുംതന്നൻ അലാ റസൂലിഹി ബിലീനിഹി ലിൽ മുഖാലിസീന അദ്ദാഇ ലി തഅലീഫിഹിം വഇജ്തിമാഇഹിം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ചെയ്തു കൊടുത്തിട്ടുള്ള അനുഗ്രഹമാണ് തന്നെ കൂടിക്കഴിയുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗമ്യമായി പെരുമാറി എന്നത്. അറബികളെ ഇങ്ങനെ ഐക്യപ്പെടുത്താനും യോജിപ്പിലെത്തിക്കുവാനും പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു റസൂൽ അവരോട് സ്വീകരിച്ച സമീപന രീതി. സൂറത്ത് ആൽ ഇംറാനിലെ 159-ാമത്തെ ആയത്ത് അതിലെന്താ പറഞ്ഞത്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്തലഹു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹത്താൽ താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറി. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി, അല്ലാഹുവിങ്കിൽ നിന്നുള്ള അനുഗ്രഹത്താൽ താങ്കൾ അവരോട് സൗമ്യമായി പെരുമാറി. വലവ് കുന്ത ഫള്ളൽ ഖലീദൽ ഖൽബി, താങ്കളെങ്ങാനും പരുഷ സ്വഭാവിയും അതുപോലെ തന്നെ കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, അവർ താങ്കളെ ചുറ്റും ഒരുമിച്ച് കൂടുമായിരുന്നില്ല എന്ന് മാത്രമല്ല അവർ താങ്കളുടെ ചുറ്റൊന്നും പിരിഞ്ഞു പോകുമായിരുന്നു. അപ്പൊ ആ കാട്ടറബികളെ, വളരെ പരുക്കൻ സ്വഭാവമുള്ള അറബികളെ മയക്കിയെടുക്കാൻ സാധിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗമ്യമായ സ്വഭാവം കൊണ്ടായിരുന്നുവെന്ന് ഖുർആൻ തന്നെ നബിയെ പ്രശംസിച്ച് പറയാണ്. മാത്രമല്ല മുഅ്മിനീങ്ങൾ തമ്മിൽ ഖുർആൻ ഉപയോഗിച്ച വാക്ക് സൂറത്തുൽ ഫതഹിലെ 29-ാമത്തെ ആയത്ത്, മുഹമ്മദുൻ റസൂലുള്ളാ വല്ലദീന ആമനു അശിദ്ദാഉ അലൽ കുഫാർ, ലേ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ ദൂതനാണ്, അദ്ദേഹത്തിനെ കൊണ്ട് വിശ്വസിച്ച ആളുകൾ സത്യനിഷേധികൾക്കെതിരിൽ കഠിനന്മാരാണ്, പക്ഷെ റുഹമാ ഉബൈനഹും, അവർക്കിടയിൽ പരസ്പരം കാരുണ്യം കാണിക്കുന്നവരാണ്. മാത്രമല്ല സൂറത്ത് തൗബയിൽ റസൂലുള്ളാഹിനെ കുറിച്ച് സൂറത്ത് തൗബയിൽ അവസാനത്തെ ആയത്തില്ലേ 128, ഏതായത്? നിങ്ങൾക്ക് ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ വന്നിരിക്കുന്നു, നിങ്ങൾ വിഷമിക്കുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയില്ല, നിങ്ങളുടെ കാര്യത്തിൽ അദ്ദേഹം അതീവ തൽപരനാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് കൃപയുള്ള ആളും കാരുണ്യമുള്ള ആളുമാണ് അദ്ദേഹം. തൗബ 128. അപ്പൊ ഇതൊക്കെ ഈ സ്വഭാവങ്ങൾ ഉമ്മത്തിൽ എല്ലാവരും പുലർത്തുമ്പോൾ മാത്രമാണ് ഐക്യവും സ്നേഹവും യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാന്നല്ല അതിന്റെ ഒന്നും അർത്ഥം, ആളുകളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ് നേരെ എതിരാളിലപ്പോൾ എന്ന് വിചാരിക്കണ്ട, നേരത്തെ പറഞ്ഞത് ഇതും കൂട്ടി യോജിപ്പിച്ച് എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂതാലിബിനെ എളാപ്പ എന്ന നിലക്ക് അംഗീകരിച്ചു അല്ലേ? എന്നാൽ അബൂതാലിബിന്റെ ആദർശം സ്വീകരിച്ചോ? അവസാന സമയത്ത് പോലും പറഞ്ഞിട്ട് എളാപ്പ നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ല പറയും, എനിക്കൊന്ന് വാദിച്ചു നോക്കാമല്ലോ പടച്ചവന്റെ അടുത്ത് എന്റെ എളാപ്പ പറഞ്ഞു നേരിട്ട്. ഏയ് മുബര് പറഞ്ഞില്ല, കാരണം അപ്പുറത്ത് അബൂജലും കൂട്ടിരുന്നിട്ട് കളവാ വേദിച്ചാകാൻ നേരത്ത് പൂർവ്വപിതാക്കന്മാരെ ദീനും വിട്ടിട്ട് മരിച്ചു എന്ന് ചീത്ത പേരുണ്ടാക്കേണ്ട ആൾ മുബരി കുടുങ്ങി. അപ്പോഴും നബി അറി എളാപ്പ ഒന്നു വരില്ല ഇലാ ഇല്ലല്ല. ഏ നാ പറയാൻ നിൽക്കണ്ട അപ്പുറത്ത്. ഇതിന് സമ്മർദ്ദത്തിൽ പെട്ടു ആര്? അബൂതാലിബ്. അങ്ങനെ ഉസ്താൻ എങ്ങനെ മരിച്ചത്? അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മില്ലത്തിലായിക്കൊണ്ട് ഞാൻ മരിക്കുന്നു എന്നാ. പച്ച മുശ്രിക്കായിട്ട് ആര് മരിച്ചത്? അബൂതാലിബ് മരിച്ചു. അബൂതാലിബ് മുസ്ലിമാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഇവിടെ. പിതൃവ്യൻ എന്നാണ് പറയല്, രണ്ടും പറയാം. പനഞ്ഞനുമാകാം ചേട്ടനുമാകാം. ഉപ്പ മരിച്ചപ്പോ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചു എന്നുള്ള നിലക്ക് അനുജനാണ് വെച്ചാൽ നമ്മൾക്ക് കിട്ടില്ല. ആപ്പാ റോസ് നദി അത്തം കൂത്താപ്പാന്നാണ് ഇതില്. രണ്ടുമായിട്ടെ ഏതായാലും പിതൃവ്യനാണ്, പിതൃ സഹോദരൻ. അപ്പോ അബൂതാലിബ് മുസ്ലിമാണെന്ന് ചേകനൂരിന് അഭിപ്രായം ഉണ്ടായിരുന്നു. ആ ഷിയാക്കൾക്ക് അഭിപ്രായം ഉണ്ട്. ഷിയാക്കളെ വാദമുള്ള അധികം ചേകനൂരിന് കിട്ടിയ മൂന്നോ തിസ്കാരം എവിടെ നിർത്തിയ? ഷിയാക്കൾ നിർത്തിയ, അല്ലാതെ മൂപ്പര് ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചൊന്നുമല്ല. ഷിയാക്കൾ മൂന്നോത്തൊക്കെ ഇരിക്കുള്ളൂ, മനസ്സിലായില്ലേ? അതുപോലെ അബൂതാലിബ് മുസ്ലിമാണെന്ന് അഭിപ്രായം ഉണ്ട്. അബൂതാലിബ് മുസ്ലിമായിട്ടല്ല മരിച്ചിട്ടുള്ളത്, മനസ്സിലായേ? അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നമുക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞു. ഈ വക കാര്യങ്ങളിലൊക്കെ നമുക്ക് മാതൃക ഉണ്ട്. പിന്നെ ഐക്യത്തിനും പരസ്പര സഹകരണത്തിനും പ്രേരിപ്പിക്കുന്ന മറ്റൊരായത്താണ് സൂറത്ത് മാഇദയിലെ രണ്ടാമത്തെ ആയത്ത്. വതആവനു അലൽ ബിർരി വത്തഖ്‌വാ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്‌വാൻ. ബിർറിലും തഖ്‌വയിലും, പുണ്യത്തിലും ബക്രിയിലും തഖ്‌വയിലും നിങ്ങൾ തആവനു പരസ്പരം സഹായിക്കുക. വലാ തആവനു നിങ്ങൾ സഹായിക്കരുത്. ഏതില്? ഇസ്മ്, എന്താ ഇസ്മ്? കുറ്റം. ഉദ്‌വാൻ, ശത്രുത. ആ വക കാര്യങ്ങൾ നിങ്ങൾ സഹായിക്കാനും സഹകരിക്കാനും പാടില്ല. എഴുതാനുള്ള നോട്ടില്ലാത്തവർക്ക് ഇവിടെ നോട്ടുണ്ട്. കയ്യെട്ടി പാടാൻ പോകുന്നമായി രണ്ട് കയ്യേറ്റ് പോകുന്നതെന്ന് ഞാൻ പലവട്ടം പറഞ്ഞത് വാങ്ങിക്കോളി. അതാ പെന്നും കടലാസും ഒക്കെ ആയിട്ട് വരണമെന്ന് എത്ര പറഞ്ഞാലും എത്ര ആയത്ത് കൂടെ പറഞ്ഞുപോയി, അവർക്ക് പോയി നോക്കണം, വെറുതെ എഴുതിയൊക്കെയല്ല. വമിൻ അഅ്ലമിൽ ബിർരി അസ്സഅ്യു ഫീ ജംഇ കലിമത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങൾക്കിടയിൽ ഐക്യമുണ്ടാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നത് വലിയ പുണ്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ വത്തിഫാഖിഹിം ബികുല്ലി തരീഖിൻ, എല്ലാ മാർഗത്തിലൂടെയും അവർക്കിടെ യോജിപ്പുണ്ടാക്കുന്നത്. കമാ അന്ന സഅയ ഫീ തഫ്രീഖ് കലിമത്തിൽ മുസ്ലിമീന മിൻ അഅ്ലമി തആവുനിൽ ഇസ്മി വൽഉദ്‌വാൻ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക എന്നത് അതി നേരത്തെ പറഞ്ഞ കുറ്റകരമായ കാര്യത്തിൽ സഹകരിക്കലാണ്. ഇസ്മിലും ഉദ്‌വാനും സഹകരിക്കുന്ന ആ കൂട്ടത്തിലാണ് അത് വരുന്നത്. വഖദ് ഖസ്സല്ലാഹു അലൈനാ ഫീ കിതാബിഹി സീറത റുസുൽ അല്ലദി ബഅസഹും ലിതബ്ലീഗ് റിസാലാതിഹി വദകറ നുസ്ഹഹും ലിഉമ്മമിഹിം വഹിർസിഹിം അല ഇജ്തിമാഇ വല ഇസ്ലാം. റസൂലുകളുടെ ചരിത്രം അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദൌത്യം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വന്നവർ, അവർ അവരെ സമുദായത്തോടുള്ള നുസ്ഹ്, സമുദായത്തോടവർക്ക് ഗുണകാംക്ഷ ഉണ്ടായിരുന്നു, അവർ ഇസ്ലാമിൽ ഒരുമിച്ചുകൂടണം എന്നതിൽ നബിമാർക്ക് താൽപര്യമുണ്ടായിരുന്നു. തങ്ങളുടെ സമുദായം ഇസ്ലാമിൽ ഒരുമിച്ചുകൂടണം എന്ന താൽപര്യം നബിമാർക്ക് ഉണ്ടായിരുന്നു. വനഹീഹിം അനി തഫറുഖി വല്യഖ്തിലാഫി മിമ്മാ ഹുവ കസീറുൻ ഫിൽ ഖുർആൻ. അവർ ഭിന്നിക്കുന്നതിനെ സംബന്ധിച്ച് പ്രവാചകന്മാർ അവർക്ക് അവരെ പ്രബോധിയ സമൂഹത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഒരു അടിസ്ഥാന തത്വം ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് ലാ തഹാസദു, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്. വലാ തനജഷു, കച്ചവടം ഒരാൾ ചെറ്റം ചെയ്ത് ഉറപ്പിച്ച് പൈസ കൊടുക്കാൻ നിൽക്കുമ്പോ 10 രൂപ ഞാൻ അധികം തരാം, ഓരോ വിട്ടേക്ക് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞ പിന്നെ അസൂയ വിദ്വേഷമില്ലേ, അത് നിങ്ങൾ ചെയ്യരുത്. വലാ തബാഗലു, നിങ്ങൾ പരസ്പരം വിദ്വേഷം വെക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം സഹകരിക്കാതെ നിസ്സഹകരണം കാണിക്കരുത്. വഖൂനു ഇബാദല്ലാഹി ഇഖ്വാന, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ സഹോദരങ്ങളായിരിക്കണം, ആയി മാറണം. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യദ്ലിമുഹു, അവൻ ആ മുസ്ലിമിനെ ദ്രോഹിക്കരുത്. വലാ യഖ്ദുൽഹു, സഹായിക്കേണ്ട സമയത്ത് സഹായിക്കാതെ കൈയൊഴിയരുത്. മാത്രമല്ല വലാ യഖ്ദിബുഹു, അവനോട് കളവ് പറയരുത്. ഇതൊക്കെ മുസ്ലിമീങ്ങൾ തമ്മ തമ്മിൽ സ്വീകരിക്കേണ്ട സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും നിർദ്ദേശങ്ങളാണ്. ഈ ഹദീസ് ബുഖാരി 4648, മുസ്ലിം 4650. മുസ്ലിമിന്റെ ലഫ്ളാണ് ഇപ്പോൾ വായിച്ചത്. മുത്തഫഖുൻ അലൈഹിയാണ്. എന്താ മുത്തഫഖുൻ അലൈഹി എന്ന ആ ഹദീസ് സഹീഹാണെന്ന കാര്യത്തിൽ ബുഖാരിയും മുസ്ലിമും യോജിച്ചിരിക്കുന്നു. അല്ലാതെ ഉമ്മത്തുമായും യോജിച്ചു എന്നല്ല, മുത്തഫഖുൻ യോജിപ്പിക്കപ്പെട്ട ആ ഹദീസിന്റെ പേരിൽ. ആരൊക്കെ വെച്ചത്? ഷെയ്ഖൈനി എന്ന് പറയും, ബുഖാരിയും മുസ്ലിം. പിന്നെ 4648 ബുഖാരി, 4650 മുസ്ലിം. പിന്നെ അദ്ദീനു അന്നസീഹ എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ദീൻ എന്നത് നസീഹത്താണ്. അപ്പൊ സഹാബികൾ ചോദിച്ചു, ആരോട് റസൂലെ? അപ്പൊ പറഞ്ഞു, ലില്ലാഹി, അള്ളാഹുവിനോട്, വലി കിതാബിഹി, അവന്റെ കിതാബിനോട്, വലി റസൂലിഹി, അവന്റെ റസൂലിനോട്, വലിയ ഇമ്മത്തിൽ മുസ്ലിം, മുസ്ലിം നേതാക്കളോട് അഥവാ ഭരണാധികാരികളോട്, വാമത്തിഹിം, മുസ്ലിം പൊതുജനങ്ങളോടും, അപ്പൊ എല്ലാവരോടും. അത് മുസ്ലിം 82 ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ മുസ്ലിമീങ്ങളോടുള്ള നസീഹത്തിൽ പ്രധാനപ്പെട്ടതാണ് അവരെ ഹൃദയങ്ങളെ യോജിപ്പിക്കാനും അവർക്കിടയിൽ ഐക്യമുണ്ടാക്കാനും പരിശ്രമിക്കുക, അവർക്കിടയിൽ ഭിന്നിപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മുസ്ലിം ഉമ്മത്തിനോടുള്ള ഒരു നസീഹത്തിന്റെ ഭാഗമാണ് എന്ന് ശൈഖ് അവർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻസാറുകളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നബി മദീനയിൽ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ സഹായങ്ങൾ അവർ ചെയ്തല്ലോ, നേരത്തെ പറഞ്ഞില്ലേ, അവരുടെ ഹിദായത്തിനും അവരെ യോജിപ്പിനുമൊക്കെ റസൂല് കാരണമായല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി ചോദിക്കാൻ, യാ മഅ്ശർ അൽ അൻസാർ, അൻസാറുകളുടെ സമൂഹമേ, അലം അജിദുക്കും ദുല്ലാല, ഞാൻ നിങ്ങളെ വഴിതെറ്റിയവരായി കണ്ടില്ലേ, ഫഹദാകുമുല്ലാഹു ബി, എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങളെ ഹിദായത്തിലാക്കി, മുതഫർഖീന ഫജമഅഹുമുല്ലാഹു ബി, നിങ്ങൾ ചിന്ന ഭിന്നമായിരുന്നു, ശിഥിലമായിരുന്നു, എന്നെ കൊണ്ട് അള്ളാഹു എന്നെ കൊണ്ട് നിങ്ങളെ യോജിപ്പിച്ചു, നിങ്ങൾ ഐക്യമുണ്ടാക്കി അല്ലേ. ഗോത്രപരമായ കിടമത്സരങ്ങളുടെ പേരിൽ ചിന്ന ഭിന്നമായിരുന്ന അറബ് സമൂഹം അല്ലേ, ഇന്നല്ലാഹ യുഹിബ്ബുല്ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫ്ഫൻ കഅന്നഹും ബുനിയാനും മർസൂസ് അല്ലേ, ബലവത്തായ ഒരു കെട്ടിടം കണക്കി അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ചെന്ന് പോരാടുന്നവർ എന്ന് സഹാബത്തിനെ പറ്റി പറഞ്ഞല്ലേ. ആ ഒരു ഐക്യം അള്ളാഹു റസൂലിനെ കൊണ്ടുണ്ടായിരുന്നു. അതുപോലെ ആലസൻ, നിങ്ങളെ ദരിദ്രരായി അള്ളാഹു കണ്ടു, ഫഅഗനാകുമുല്ലാഹു ബി, അങ്ങനെ അള്ളാഹു എന്നെ കൊണ്ട് നിങ്ങളെ ധന്യരാക്കി. ഇത് ബുഖാരി 3958 നമ്പർ ഹദീസാണ്. അതുപോലെ മുസ്ലിം 1758 ഹദീസാണ്. ഇത് ഓരോ വാക്കി നബി പറയുമ്പോഴും അങ്ങനെ അള്ളാഹു ചെയ്തില്ലേ, അങ്ങനെ ചെയ്തില്ലേ എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹു റസൂലുഹു അമൻ, അള്ളാഹു അവന്റെ റസൂൽ ഞങ്ങളോട് ഒരുപാട് ഔദാര്യം ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നുവെന്നും ഈ ഹദീസിൽ കാണാൻ സാധിക്കും. അതുപോലെ ഒരിക്കലും നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഒരാളെ സംബന്ധിച്ചും പിന്നെ ഒന്നും പറഞ്ഞു തരരുത്, നിങ്ങളടുത്ത് നല്ല തുറന്ന മനസ്സുമായി സമീപിക്കാനാണ് എനിക്കിഷ്ടം എന്ന് സഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാനോട് വരുമ്പോ എന്നോട് ഒരാൾ എന്താ, അവരാ മുന്നിൽ നിൽക്കണ വിട്ടണ്ടോ ഓനെ, ആ രണ്ടാമത് നിൽക്കണോ ഓനെ സൂക്ഷിക്കണ്ടോ, മഹാഭുത്തനക്കാരനാണ്, അവന്റെ മനസ്സിലെ അതിനെ പറ്റിയതായി അല്ലേ. അതുപോലെ നമ്മൾ നബി വരുമ്പോഴത്തേനും സഹാബി അതങ്ങനെ ആ കുസുകുസിനോട് പറയരുത്, ലാ യുബല്ലിഗ്നി അഹദുൻ അൻ അഹദിൻ ഷൈആ, നിങ്ങളിൽ ഒരാളും ഒരാളെ സംബന്ധിച്ചും എനിക്കൊന്നും എത്തിച്ചു തരരുത്, ഫൈനി ഉഹിബ്ബു അൻ അഖ്റുജ ഇലൈക്കും വാന സലീം സദർ, ഞാൻ തുറന്ന അന്യൂനമായ ഒരു മനസ്സുമായിട്ട് ഹൃദയവുമായിട്ട് നിങ്ങളടുത്തേക്ക് കടന്നു വരാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഇദിമാം അഹമ്മദ് 3571 നമ്പർ ഹദീസായി ഉദ്ധരിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ മുനാഫിക്കീങ്ങള് ഭയങ്കര ഫിത്തനകൾ ഉണ്ടാക്കിയപ്പോ നബി എബ്ബത്തിനെക്കാൾ കൊന്നുടങ്ങൾക്ക് അധികാരമുണ്ടല്ലോ, ഇനി എന്തിനാ പറ്റൊക്കെ ബാക്കി വച്ചിരിക്കണേ എന്ന് ചോദിച്ചു. മുനാഫിക്കാരണ മുസ്ലിമാണല്ലോ അല്ലേ, മുസ്ലിമാണല്ലേ മുനാഫിക്ക്. അപ്പൊ റസൂൽ എന്ന് പറയാണ്, ലാ യതഹദ്ദസു അന്നാസു അന്ന മുഹമ്മദൻ യഖ്തുല സഹാബഹു, മുഹമ്മദോന്റെ അസഹാബുകളെ കൊല്ലാൻ തുടങ്ങി എന്ന് ജനങ്ങൾ പറയാതിരിക്കാൻ വേണ്ടിയാണ്. അന്നേ ഇസ്ലാമിൽ നിന്ന് ആളുകൾ അകന്നു പോകാൻ അതൊരു ഒരു പ്രചാരവേലയാക്കി. കണ്ടില്ലെങ്കിൽ ഇത്ര കാലം അയാളൊപ്പം നിന്നാള് എന്തോ കാരണം പറഞ്ഞ് തലങ്ങ് വെട്ടി, എന്താ ഇയാളെ കഥ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കുറിച്ചൊരു പ്രചാരവേല ഉണ്ടാകും. മനസ്സിലായില്ലേ? മുസ്ലിമാകാത്ത ആളുകൾ ഇസ്ലാമാകുന്നതിന്റെ തടസ്സമാകും. യഥാർത്ഥത്തിൽ അവര് കൊല അറിയിക്കുന്നവർ അത്രയും ഫിത്തന ഉണ്ടാക്കുന്നത്, എന്നിട്ട് റസൂലുള്ള അതിന്റെ പേരിൽ ഒഴിവാക്കിയിൽ. ഇതൊക്കെ നബി സല്ലല്ലാഹു പറഞ്ഞു. അതുപോലെ തന്നെ ഇസ്ലാമിലേക്ക് ദാവത്ത് നടത്താൻ വേണ്ടി അല്ലേ യമനിലേക്ക് രണ്ട് ദായിമാരെ അയച്ചപ്പോ പറഞ്ഞല്ലേ, ബഷിറു വലാ തുനഫിറു, നിങ്ങൾ സന്തോഷം അറിയിക്കുക, നിങ്ങൾ വെറുപ്പുണ്ടാക്കരുത്. വയസ്സിറു, നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക. വലാ തുഅസ്സിറു, നിങ്ങൾ പ്രയാസമാക്കരുത്. വതതാവഉ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അനുസരിക്കുക. വലാ തഖ്തലിഫു, നിങ്ങൾ ഭിന്നിക്കരുത്. ഇത് മുസ്ലിം 3262 ഹദീസാണ്. അബൂദാവൂദിലുണ്ട്, അബൂദാവൂദിലെ 4195 ഹദീസാണ്. അതിന് വലാ തതാവഉ എന്നുള്ളത് ഇല്ല. അപ്പോ എളുപ്പമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലുള്ളതിൽ എന്തെങ്കിലും വെള്ളം ചേർത്ത് എളുപ്പാക്കി കൊടുക്കലല്ല. ഇസ്ലാമിലുള്ള കാര്യം തന്നെ പറയുമ്പോൾ ആളുകൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ആദ്യമാക്കി പറയാം. അങ്ങനെ ചെയ്ത് പ്രായോഗികമായി നടപ്പിലാക്കാൻ പറ്റാത്തതാണെന്ന് തോന്നിക്കുന്ന തരത്തിൽ നിങ്ങൾ വിവരിച്ചു കൊടുക്കണ്ട. അത് ആളുകൾക്ക് വെറുപ്പുണ്ടാക്കും ഇസ്ലാമിനെ പറ്റി. ഇതൊക്കെ ലളിതമാണ്, സഹാബികളൊക്കെ ചെയ്തതാണ്, നമ്മളെപ്പോലെ പച്ചയ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ കൊണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക. വെറുപ്പുണ്ടാക്കരുത്, എളുപ്പമായി കൊടുക്കണം എന്ന് പറഞ്ഞു. മാത്രമല്ല വലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ ഭിന്നിക്കരുത്, നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലാകരുത്, അഭിപ്രായ വ്യത്യാസത്തിലായി നിങ്ങളെ ഹൃദയങ്ങൾ ഭിന്നിച്ചു പോകും. മനസ്സിലായില്ലേ? അപ്പോ പുറമേയുള്ള ഭിന്നിപ്പ് അകമേയുള്ള ഭിന്നിപ്പിന് കാരണമായി തീരും. ഇന്നമാ അഹ്ലകല്ലദീന മൻ ഖബലകും കസ്റത്തു മസായിലിഹിം വഖ്തിലാഫുഹും അലാ അംബിയാഇഹിം, നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് അവരധികരിച്ച ചോദ്യങ്ങൾ. ചോദിച്ചുമ്പോ തന്നെ ചോദിക്കാം, അമല് ചെയ്യാൻ വേണ്ടിയല്ല, ഞാൻ ചോദ്യക്കാരനാണെന്ന് അറിയിക്കാൻ, ആളുകൾക്ക് തശ്വീശ് ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ ചോദിക്കാം. അധികമായ ചോദ്യങ്ങളും അവർ അമ്പിയാക്കളും നബിമാരോടുള്ള അവരുടെ അഭിപ്രായ ഭിന്നതയുമാണ് നിങ്ങളെ മുമ്പുള്ളവരെ നശിപ്പിച്ചത് എന്ന ഹദീസ് ബുഖാരി 6744. മുസ്ലിം 4348 കണ്ടോ. അപ്പൊ ഈ ഹദീസ് വകുല്ലു ഹാദിഹിൽ ഹദീസ് ഫി സ്വഹീഹ്, സ്വഹീഹായി വന്നിട്ടുള്ള എല്ലാ ഈ എല്ലാ ഈ പറഞ്ഞ എല്ലാ ഹദീസുകളും അതുപോലെ തന്നെ ഭരണാധികാരി ഇസ്ലാമിക ഭരണാധികാരിക്കൽ വിപ്ലവം ഉണ്ടാക്കുന്നതിന് വിരോധിച്ചു കൊണ്ടുവന്നിട്ടുള്ള മുത്തവാത്തിറായ, എന്താ മുത്തവാത്തിർ എന്ന, അനേകം പരമ്പരകളിലൂടെ അനിഷേധ്യമാംവിധം വന്നിട്ടുള്ള ഹദീസിനാണ് എന്ത് പറയാ മുത്തവാത്തിർ. തവാത്തിർ എന്ന ഒന്നിന് പിറകെ ഒന്നായി വരുന്നതാണ്, മനസ്സിലല്ലേ? തിരിമുറിയാതെ മഴ പെയ്താൽ, നിൽക്കാത്ത മഴയാണെങ്കിൽ തവാത്തറൽ മത്തർ എന്നാ പറയാ, ഏയ് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതാണ് വസ്സം ഇവത്താഅത്തിലഹും, ഇസ്ലാമിക ഭരണാധികാരികൾക്ക് നിങ്ങൾ അനുസരണം നൽകണം, കേൾക്കണം അവർ പറയുന്നത്. വയ്യലമുവാസവും, അവർ ചില അക്രമങ്ങളോ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും, കാരണം എന്താ, വമാദാക ഇല്ലാ ലിമാ ഫിൽ ഖുറൂജ് അലൈഹി മിനൽ ശർരിൽ അളീം, ഭരണാധികാരികൾക്ക് അത് വിപ്ലവം ഉണ്ടാക്കുക എന്നതുകൊണ്ട് വലിയ ഷെറുണ്ടാവും മുസ്ലിം ഉമ്മത്തിൽ. ഒരു ഭരണാധികാരിയെ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോ ബഷാറുൽ അസദിനെ മാറ്റാൻ വേണ്ടിയാണ് അവിടെ ഇപ്പോ വിപ്ലവം ഉണ്ടാക്കിയത്. എന്താ അവിടെ സംഭവിച്ചത്? ഇന്നവിടെ ഫൗലയാണ്. എന്താ ഫൗലാർന്ന? അരാജകത്വം. ഒരു നിയമമല്ല, ഒരു ഭരണമല്ല, കയ്യൂട്ടുള്ളവൻ കാര്യക്കാരൻ. പെണ്ണുങ്ങളെ മാനത്തിനവിടെ രക്ഷണ്ടോ? പണത്തിന് രക്ഷണ്ടോ? സ്വത്തിന് രക്ഷണ്ടോ? ജീവന് രക്ഷണ്ടോ? എത്ര ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളാണ് മരിച്ചത് ബഷാർ അസദുമായിട്ടുണ്ടായ യുദ്ധത്തിൽ. ഒരു 3 മില്യൺ മുസ്ലിങ്ങളെങ്കിലും, 1 മില്യൺ എന്നാ 10 ലക്ഷം മരിച്ചു എന്നായിരുന്നു കാണാതായത്. നിങ്ങൾ ആലോചിച്ചോ, എന്തൊരു ദുരന്തമാണ് സംഭവിച്ചത്. ബഷാർ അസദ് ഒരുപാട് തെമ്മാടിയാണ്, താന്തോന്നിയാണ്, ഇരുന്ന് തനിച്ച റാഫിലിയാണ്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഭരണകൂടത്തിനതിൽ വിപ്ലവം ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ ഷർത്ത് എന്താണ്? ആ ഭരണകൂടത്തെ മാറ്റി അതിന് തുല്യമായ ഒരു ഭരണകൂടത്തെ, അല്ലെ അതിനേക്കാൾ നീതി നടപ്പാക്കുന്ന ഭരണകൂടത്തെ സ്ഥാപിക്കാൻ കഴിയും എന്ന് ഉറപ്പുള്ള ഒരു സന്ദർഭത്തിൽ മാത്രം എന്ത് ചെയ്യാൻ പാടു? രക്തം ചിന്താതെ ഓലങ്ങ് മാറ്റിയിട്ട് ഇയാളങ്ങ് കയറ്റാൻ കഴിയോ? അപ്പളെയും കളയും ഒരുങ്ങാവൂ. അല്ലെങ്കിൽ ക്ഷമിച്ചോളണം, നിന്റെ മുതുക തടി കിട്ടിയാലും നിന്റെ സ്വത്തവം പിടിച്ചെടുത്താലും എന്ന് വരെ ഹദീസുണ്ട്. കാരണം ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വിപ്ലവം കുഴപ്പമെന്ന് പറഞ്ഞാൽ പിന്നെ വെട്ടലല്ലേ, പിന്നെ കിംവദന്തികൾ പരക്കും അല്ലേ, കള്ളപ്രചരണങ്ങൾ ഉണ്ടാകും, അങ്ങനെ അയച്ചിട്ട് ഇവിടെ അയച്ചിട്ടാണ് ഇതിന്റെ പേരിൽ ഇവിടെ പിന്നെ ഒരു തമ്മത്തമ്മ് തന്നെ തല്ലും. ബഷാർ അസദിന്റെ എതിരിൽ ഇറങ്ങിയ ജിഹാദി ഗ്രൂപ്പുകൾ തമ്മത്തമ്മിൽ യുദ്ധം ചെയ്തു അല്ലേ, അതവരെ പരിപാടിയാണ്. കാരണം പാശ്ചാത്യൻ ശക്തികൾ ഇടപെട്ടിട്ട് ഭിന്നിപ്പിച്ചു. ഇറാഖിൽ എന്താ നടന്നത് അല്ലേ, ഈജിപ്തിൽ മുർസിയെ കയറ്റി മുർസി നിറക്കാനും നടന്ന വിപ്ലവങ്ങൾ എന്തെല്ലാം, ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. وقد امر الله ورسوله باجتماع المسلمين في كثير من العبادات كالحج والأعياد والجمعة والجماعة لما في اجتماع من التوادد والتواصل الله مسلمين غلود ഐക്യപ്പെട്ടു നിൽക്കാൻ യോജിച്ചു നിൽക്കാൻ വേണ്ടി കൽപ്പിച്ച ഇബാദത്തുകളിലൊക്കെ ഹജ്ജ് പെരുന്നാള് ജുമുഅ ജമാഅത്ത് ഇതിലൊക്കെ പരസ്പര സ്നേഹവും പരസ്പര ബന്ധവും ഉണ്ടാക്കാനാണ് ഇസ്ലാം അങ്ങനെ അതിനെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു സംഘമായി നിർവഹിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് വഅദമി തഖാത്തുൽ മുസ്ലിമീങ്ങൾ തമ്മിൽ ബന്ധം മുറിയൽ ഇല്ലാതിരിക്കാൻ വനഹല്ലാഹു റസൂലുള്ള ഗൈബത്തി വൻ നമീമ വസ്ആയതി വത്തഖാത്തുഇ വൽ ഖിയാനതി വൽ ഹസദ് വൽ അഖദ് അള്ളി റസൂലും കർശനമായി വിരോധിച്ചിട്ടുണ്ട് ഏഷണി ഏഷണി പറഞ്ഞ സുഹൃത്തുക്കളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി പറയുന്ന വർത്താനം രണ്ടാളും വളരെ സ്നേഹത്തിലാണ് ഇപ്പൊ ഇയാളെ കുറ്റം പറ്റി ഇവനോട് പറഞ്ഞുകൊടുക്കുക ബെൻ്റെ വിട്ടുമ്പോൾ അവിടെ പറഞ്ഞുകൊടുക്കുക രണ്ടാളെടുത്ത് ഒരാളായി അഭിനയിച്ച് ചിക്കിളി കിട്ടുകയും ചെയ്യും ചായ ഇതൊക്കെ കിട്ടുകയും ചെയ്യും അതിനാണ് എന്ത് പറയാ ഏഷണി എന്ന് പറയാം മനസ്സിലായില്ലേ നമീമത്ത് എന്ന് പറയും ആ പരദൂഷണം എന്ന് പറഞ്ഞാലോ അതാണ് ഗീബത്ത് ഒരാളെപ്പറ്റി ദുഷിച്ചു പറയാ അയാളിലുള്ളതാണെങ്കിൽ പോലും പറയാൻ പാടില്ല എന്നാണ് നബിയെ ഞാനാ പറയുന്ന കാര്യം എന്റെ സഹോദരൻ ഉള്ളതാണ് ഉള്ളതാണെങ്കിൽ ഒരു കുറ്റുള്ളൂ എന്താണ് ഹീബത്തോടുള്ള കുറ്റം ഇല്ലാത്തതാണെങ്കിലോ ഇല്ലാത്ത പറഞ്ഞുള്ള കുറ്റം കൂടിയായി അപ്പൊ ഹീബത്തും നമീമത്തും നിരോധിച്ചു ആ അപവാദം പ്രചരിപ്പിക്കൽ അതാണ് ശായത്ത് ബന്ധം മുറിക്കൽ വഞ്ചിക്കൽ അസൂയവക്കൽ പക കാണിക്കൽ ഫസാദ് ഇതുപോലെല്ലാം ഫസാദ് ഉണ്ടാക്കുന്ന എല്ലാം നിരോധിച്ചു വതശത്തുത്തുൽ ഇബാദ് വാമറ ബിൽ ഇസ്ലാഹി ബൈന നാസ് ബി കുല്ലി തരീഖിൻ ഹത്ത ഇന്ന വബാഹൽ കദിബൽ മുതവസ്സല ബിൽ ഇസ്ലാഹി മാ ഫീഹി മിനൽ സലാ രണ്ടാളുകൾ തമ്മിൽ തെറ്റി സുൽഹ് ഉണ്ടാക്കാൻ ഞങ്ങൾ പോവുകയാണ് അപ്പൊ ചിലപ്പോ പ്രത്യക്ഷത്തിൽ കളവെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ വരെ പറഞ്ഞാലും സുൽഹ് ഉണ്ടാക്കണം എന്നാണ് ഇപ്പം പറഞ്ഞൊക്കെ അവനോട് പറഞ്ഞാൽ സുൽഹ് നടക്കൂല ഓ പറഞ്ഞൊക്കെ അവനോടും പറയാൻ പറ്റൂല അപ്പൊ അതിനിടയിൽ നിന്നിട്ട് അവർക്കിടയിൽ യോജിപ്പുണ്ടാക്കണം അതിനുവേണ്ടി നിങ്ങൾ ചില അവാസ്തവമായ കാര്യങ്ങൾ പറഞ്ഞാൽ പോലും അത് കുറ്റല്ല എന്നുവരെ ഹദീസിലുണ്ട് വബിൽ ജുംല മൊത്തത്തിൽ പറഞ്ഞാൽ ഫമൻ തഅമ്മല സീറത്തർ റസൂലി ഫീ മുആമലാതിഹി ലിൽ ഖൽഖി മുസ്ലിമിഹിം വകാഫിരിഹിം ഖരീബിഹിം വബഈദിഹിം മിൻ ലീനിൽ ജാരി വസബാഹത്തി തഅമ്മ വൽ ഖുലുഖിൽ അലീം ബിൽ അഫ്വി അൻഹലിൽ ജറായിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം അവിടുത്തെ നടപടിക്രമങ്ങൾ അദ്ദേഹത്തെ ജനങ്ങളോടുള്ള ഇടപഴകലുകളിൽ മുസ്ലിമാകട്ടെ കാഫറാകട്ടെ അടുത്തവനാകട്ടെ അകന്നവനാകട്ടെ നബിയുടെ സൗമ്യമായ ഇടപെടലുകൾ അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ച ഉന്നതമായ സ്വഭാവം കുറ്റങ്ങൾ ചെയ്തവർക്ക് പോലും മാപ്പ് അതുപോലെ സത്യങ്ങളെ യോജിപ്പിക്കൽ ദീനിലേക്ക് അവർ കടന്നു വരുന്നതിന് വേണ്ടി അവരുടെ മനസ്സുകളെ ഇണക്കൽ ഹൃദയം ഇണക്കപ്പെട്ട ആളുകൾക്ക് ദാനം കൊടുക്കൽ നേരത്തെ പറഞ്ഞില്ലേ ജക്കാത്ത അല്ലാത്ത ദാനങ്ങൾ ഏതായാലും കൊടുക്കാം മുഅല്ലഫത്തുൽ ഖുലൂബാണോ മുഅല്ലഫത്തായിട്ടെന്ന് ഉറപ്പാണെങ്കിൽ അവർക്ക് സക്കാത്ത് വരെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് വലിയുസ്ലിമു വയഖ്വ ഈമാനുഹും മുഅല്ലഫത്തുൽ ഖുലൂബാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കൊടുത്താൽ അത് ഇസ്ലാമാകാൻ അവർക്ക് സഹായകമായിരിക്കും കാരണം ഞാനിപ്പോൾ പോന്നാൽ അച്ഛന്റെ അമ്മന്റെ സ്വത്ത് കിട്ടൂല ഞാൻ ആകെ തണ്ടേണ്ടി വരും ഇസ്ലാമൊക്കെ ശരിക്ക് വരാൻ ആഗ്രഹമുണ്ട് എങ്കിൽ അവനെ സാമ്പത്തികമായി എന്ത് ചെയ്യണം സഹായിക്കണം അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് അവൻ ഈമാൻ ഉറച്ചിട്ടില്ല അതിനുവേണ്ടിയും കൊടുക്കാം വതർക്കുഹു കുല്ലമാ ഫീഹി തംഫീറുൻ ഹത്താ ഇന്ന യത്രുക്കുൽ അഫ്ളൽ അക്മൽ ജനങ്ങളെ ഇസ്ലാമിൽ നിന്നും അകറ്റുന്ന ജനങ്ങൾക്ക് ഇസ്ലാമിനോട് വെറുപ്പുണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും നബി ഒഴിവാക്കിയിരുന്നു ഏറ്റവും അഫ്ളലായ കാര്യങ്ങൾ വരെ നബി ഒഴിവാക്കിയിരുന്നു വയഫലു മാദൂനഹും അതിന് താഴെയുള്ളത് നബി ചെയ്യും മുറാഅത്തുൽ ഖുലൂബിൽ ഖൽഖി ആളുകളുടെ ഹൃദയത്തെ പരിഗണിച്ചുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ ഞാനത് ചെയ്താൽ ഉമ്മത്ത് അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് വിചാരിക്കൂലേ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഒഴിവാക്കി എന്നിട്ട് അത്രയും തന്നെ പ്രയാസമില്ലാത്ത കാര്യം ലഭിച്ചു ഏറ്റവും പ്രയാസകരമായി നബിക്ക് ചെയ്യാൻ സാധിക്കുന്നതുവരെ നബിന്തി എന്ന് ചിലപ്പോൾ ഒഴിവാക്കിയിരുന്നു ഈ അടിസ്ഥാന തത്വം മനസ്സിലായില്ലേ നമ്മൾ ജനങ്ങളോട് പറയേണ്ട ഏറ്റവും ഗൌരവമേറിയ ഒരു അടിസ്ഥാന തത്വമാണിത് വൈലാത്തുഹു മിനാലി മുൻകരിഞ്ഞുണ്ടാകുന്നു ഇത് ഒഴിവാക്കുക എന്നത് ഏറ്റവും വിരോധിക്കപ്പെടേണ്ട മുൻകറുകളിൽ ഏറ്റവും ഗുരുതരമായതാണ് ഈ അസല് പറയാതെ ഒഴിവാക്കുക എന്നുള്ളത് അതൊരിക്കലും പാടില്ലാത്താണ് വാനഹദാമിൻ ഫുറൂദിൽ അയ്യാനിൽ ലാസിമത്തിൽ കുല്ലിൽ ഉമ്മ വലമാഇഹ വഉലാതിഹ വഅവാമിഹ ഐക്യത്തിന് ശ്രമിക്കുക മുസ്ലിങ്ങൾക്കിടയിൽ യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കുക അനൈക്യം ഇല്ലാതാക്കുക എന്നത് പണ്ഡിതന്മാർക്ക് മാത്രമല്ല ഭരണാധികാരികൾക്കും സാധാരണക്കാർക്കും എല്ലാവർക്കും നിർബന്ധമുള്ള കാര്യമാണ് ബൽഹിയ ഖാഇദത്തുൻ ലായത്തുൽ ഈമാൻ ഇല്ലാബിയ മാത്രമല്ല ഈമാൻ പൂർത്തിയാവുകയില്ല ഇതുകൊണ്ടല്ലാതെ. അതുകൊണ്ട് ഫതജിബു മുറാഅത്തുഹ ഇൽമം വ അമല, ഇൽമിലും അമലിലും അത് പരിഗണിക്കൽ നിർബന്ധമാണ്. വൈന്നമാ ഖാൻ അംറു കദാലിക ലിമാ ഫീ ദാലിക അസ്ലാഹി ദീനിയ വ ദുനിയവിയ. കാരണം ഈ കാര്യം ഇങ്ങനെയായതുകൊണ്ട്, ഇങ്ങനെയാകാൻ കാരണം എന്താ, ദീനിയും ദുനിയവിയുമായ ഒരുപാട് മസ്ലഹത്തുകൾ അതിലുണ്ട്, അത് കണക്കാക്കാൻ കഴിയില്ല. അത് ഒഴിവാക്കിയാൽ ദീനിയും ദുനിയവിയുമായ ഒരുപാട് ദോഷങ്ങൾ അതുകൊണ്ട് വരാൻ പോകുന്നുണ്ട്, അത് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിതിൽ രണ്ട് അധ്യായങ്ങൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഫസൽ കൊടുക്കുന്നുണ്ട്. അതിലെ ഭിന്നിപ്പിന്റെ ദോഷങ്ങൾ, പരസ്പരം തഹാജർ, പരസ്പരം ബഹിഷ്കരിക്കുന്നതിന്റെ ദോഷങ്ങളാണ് അദ്ദേഹം അതിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിലിപ്പോ 28-ാമത്തെ പേജാണ്, ഇത് 54-ഓളം പേജുകളുണ്ട്. രണ്ടാമത്തെ ഫസല് ഫീ ഫവായിദ് ഇത്തിഫാഖിൽ മുസ്ലിം തഹാബിഹിൽ, മുസ്ലിമീങ്ങൾ യോജിച്ചു നിൽക്കുകയും പരസ്പരം സ്നേഹം കാണിക്കുകയും ചെയ്യുന്നതിന്റെ ഗുണങ്ങൾ. മനസ്സിലേ? ഒന്ന് ഭിന്നിപ്പിന്റെ ദോഷങ്ങൾ, മറ്റൊന്ന് യോജിപ്പിന്റെ ഗുണങ്ങൾ. എന്നിട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ്, ഇദാ ഉലി മഹാദ, ഇത് രണ്ടും മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഫൽ വാജിബ് അലൽ മുസ്ലിമീന ഉമൂമൻ വഅല അഹ്ലിൽ ഇൽമി ഖുസൻ യസ്ഊ ഫീ ഹാദൽ അംരി, മുസ്ലിമീങ്ങൾക്ക് മൊത്തത്തിലും പണ്ഡിതന്മാർക്ക് പ്രത്യേകിച്ചുള്ള ബാധ്യത ഈ കാര്യത്തിന് വേണ്ടി പരിശ്രമിക്കുക എന്നതാണ്. വയതഹമ്മലു മിൻ അജ്ലിഹിൽ മശാഖ്, ആ വിഷയത്തിൽ പ്രയാസങ്ങൾ സഹിക്കുക എന്നതാണ്. വയബ്ദുലു ജുഹുദഹും വതാഖതഹും ഫീ ഹുസൂലി തവാദുദ്, പരസ്പര സ്നേഹമുണ്ടാകുന്ന തരത്തിൽ അവരുടെ എല്ലാ പ്രയത്നങ്ങളും അതിനുവേണ്ടി വ്യയം ചെയ്യുക എന്നതാണ്. അപ്പോ ഐക്യത്തിനു വേണ്ടി ശ്രമിക്കുക, യോജിപ്പിനു വേണ്ടി ശ്രമിക്കുക എന്നതാണ് അദ്ദേഹം ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ഇതിൽ എടുത്തു പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്ത സന്ദർഭങ്ങൾ മനസ്സിലായില്ലേ? ഒരു പ്രവാചകനെ ആളുകൾ ദ്രോഹിച്ചിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ച എന്താ, അല്ലാഹു മഗ്ഫിർ ലി ഖൗമി ഫൈനഹും ലാ യഅലമൂൻ എന്ന് പറഞ്ഞ സംഭവം ശേഖ് അവരുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ജനതയോടുള്ള വിദ്വേഷം, അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്ന് പറഞ്ഞ ഭാഗവും ശേഖ് അവരുകൾ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ആ കടമകൾ അത് നിറവേറ്റുക, ഇപ്പോ ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളത്. മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫി ദുനിയാ വലാഖിറ, ഒരു മുസ്ലിമിന്റെ കുറവ് കുറ്റം നമ്മൾ മറച്ചു വെച്ചാൽ അള്ളാഹു അവന്റെ ന്യൂനതയും മറച്ചു വെക്കും ദുനിയാവിലും ആഖിറത്തിലും. അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ ന്യൂനതകൾ കണ്ടെത്തി അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ള താക്കീത്, യാ മഅ്സറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുൽ ഈമാൻ ഫീ ഖൽബി, നാവ് കൊണ്ട് വിശ്വസിക്കുകയും ഈമാൻ ഹൃദയത്തിൽ കടക്കാതിരിക്കുകയും ചെയ്തിട്ടുള്ളവരെ എന്ന് പറഞ്ഞുകൊണ്ട് പല്ലാത്തു ഉദുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിങ്ങൾ ഉപദ്രവിക്കരുത്. വലാത്തതബ്അഉ ഔറാതിഹിം, അവരെ ന്യൂനതകൾ നിങ്ങൾ അന്വേഷിച്ച് നടക്കരുത്, കുറ്റങ്ങൾ പരതരുത്. ഫൈനഹുമൻ തതബ്അഉ ഔറതാഹി തതബ്അഉ അല്ലാഹു ഔറതഹു, തന്റെ സഹോദരൻ ന്യൂനത ആരെങ്കിലും പരതിയാൽ അവന്റെ ന്യൂനത അല്ലാഹും പരതും. വമൻ തതബ്അഉ അല്ലാഹു ഔറതഹു, ആരെങ്കിലും ന്യൂനത അല്ലാഹു പരതിയാൽ എന്തായിരിക്കും സ്ഥിതി, യുഫ്ലിഹുഹു, അല്ലാഹു അവനെ വഷളാക്കും. വലൌ ഫി ജൗഫി ബൈതിഹി, അവൻ അവന്റെ വീട്ടിൽ അടച്ച് വാതിലടച്ചിരുന്നാൽ പോലും. ഇങ്ങനെയുള്ള തത്വങ്ങൾ ശേഖ് അവറുകൾ ഇതിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തുകൊണ്ടാണ് ഭിന്നിപ്പുകൾ, ഛിദ്രതകൾ മുസ്ലിം ഉമ്മത്തിൽ ഉണ്ടാകുന്നത്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുക? ഇതിന് ശേഖ് അവറുകൾ പറയാണ്, പണ്ഡിതന്മാർ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായ കാര്യങ്ങളിൽ പെട്ടതാണ്, അവർക്കിടയിൽ ദീനിയായ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങളെ അവർ ആക്കരുത്. എങ്ങനെയുള്ള വിഷയങ്ങൾ, അല്ലത്തി ലാ യഖ്റുജുൽ മുഖാലിഫിയായിലൽ ബിദഅ വല ശിർക്ക്, അഭിപ്രായ വ്യത്യാസമുള്ള ആള് ശിർക്കിലേക്കോ ബിദഅത്തിലേക്കോ പോകുന്ന ആളൊന്നുമല്ല, വേറെ ചില ജിത്തിയാദിയ വിഷയങ്ങൾ അഭിപ്രായ വ്യത്യാസമാണ്. അങ്ങനെയുള്ള വിഷയങ്ങളെ സബബം വദായിന തഫറു, അതൊരിക്കലും ഭിന്നതക്ക് ഉള്ള കാരണമാക്കരുത്. വതശ്തീത്തിൽ ഖുലൂബ്, ഹൃദയങ്ങളെ ചിന്തിപ്പിക്കാനുള്ള കാരണവും ചിന്ന ഭിന്നമാക്കാനുള്ള കാരണവും ആക്കരുത്. വമൂജിബലിൽ ഖദ്ഹി വത്താനി സബ, അതിന്റെ പേരിൽ ആക്ഷേപിക്കാനോ കുത്തിപ്പറയാനോ പാടില്ല. അതിന്റെ പേര് വൽ മുവാലാത്തു വൽ മുആദാത്തി അലൈഹ, ഇങ്ങനെയുള്ള ഒരു മസ്അലയുടെ പേരിൽ ബന്ധം മുറിക്കാനോ അതിന്റെ പേരിൽ ബന്ധം ചേർത്താനോ പാടില്ല. അതായത് ന്യായമായ ഖിലാഫുകൾ ഉണ്ടാവും അഹ്ലു സുന്നത്തിന്റെ ആളുകൾക്കിടയിൽ തന്നെ, ന്യായമായ ഖിലാഫുകൾ. ഒരു ഹദീസ് മനസ്സിലാക്കുന്നിടത്ത്, ഇപ്പോ ഞാൻ നേരത്തെ തറാവീന്റെ വിഷയം പറഞ്ഞപ്പോ സ്വലാത്തുല്ലൈലി മസ്നാ മസ്നാ, രാത്രി നിസ്കാരം ഈരണ്ട് ഈരണ്ടാണ്, ഫൈദാ ഹസ്യ ഹദുക്കും സുബ്ഹ, നിങ്ങൾ സുബ്ഹ് ഭയപ്പെട്ടാൽ ഫല്യൂത്രാൽ വിത്രാക്കട്ടെ, ഈ ഹദീസിന് ഇമാം അഹമ്മദ്, ഇബ്നു തൈമിയ, ഇപ്പൊ ഇബ്നു ബാസ് ഇവരൊക്കെ പറയണത് എത്ര നിസ്കരിക്കാനുള്ള തെളിവായിട്ടാണ്. പക്ഷെ നമുക്കത് മനസ്സിലാവോ? ഇത് പറഞ്ഞ റസൂല് ഒരിക്കൽ 13, ഒരിക്കൽ 15, ഒരിക്കൽ 23, ഒരിക്കൽ ഇങ്ങനെ നിസ്കരിച്ച് കാണിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് പണ്ഡിതന്മാർ തന്നെ ഈ ഹദീസ് മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ടെന്നാ, അത് നിസ്കാരത്തിന്റെ കൈഫിയത്ത് വിവരിച്ചതാണ്. രാത്രി നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്? ഏറ്റവും അഫ്ദൽ ആദ്യം ഈരണ്ടായി നിസ്കരിക്കലാണ്. അതാ അതിന്റെ ഉദ്ദേശം. അപ്പൊ 11 എങ്ങനെ നിസ്കരിക്കണം എന്ന കൈഫിയത്തെ അതിലുള്ളൂ എന്നാ നമ്മൾ തന്നെ മനസ്സിലാക്കുന്നത്. അല്ലാതെ എത്ര നിസ്കരിക്കാന്ന വ്യാഖ്യാനം, ആ വ്യാഖ്യാനം ഒരാൾ സ്വീകരിച്ചു, അതുകൊണ്ട് 11 നിസ്കരിച്ചതിനു ശേഷം 23 നിസ്കരിക്കണം, ഇമാമിനെ തുടരണം എന്നവർ പറയുന്നു. ഒരാൾ പറയാണ് നബിയുടെ സുന്നത്ത് 11 ഞാൻ പിരിഞ്ഞു പോരുകയാണ്. അപ്പൊ ഈ ഹദീസിന്റെ വ്യാഖ്യാനം ഇത് വ്യക്തമായി കണ്ടിതായി നബി പറഞ്ഞാണോ? സലാത്തല്ലൈലി മത്നാ മത്നാ എത്രയും നിസ്കരിക്കാന്ന് നബി പറഞ്ഞാലല്ലോ, ആണോ? വേറെ വ്യാഖ്യാനല്ലേ. ഇമാം അഹമ്മദിന്റെ വ്യാഖ്യാനാണ്, ഇബ്നു തൈമിയ്യന്റെ വ്യാഖ്യാനാണ്. ആ വ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആള്. അപ്പൊ ഇങ്ങനെയുള്ള സായുഹായ ഖിലാഫ്, ഇപ്പൊ നമ്മളെ റുഖ്യാ ശർഇയ്യയുമായി ബന്ധപ്പെട്ട് ഇപ്പോ വാട്സപ്പിലൊക്കെ ചർച്ച നടക്കുന്നിടത്ത് വെള്ളത്തിൽ ഓതുന്ന കാര്യം, ചികിത്സയുടെ ഭാഗമായി വെള്ളത്തിലേക്ക് ഖുർആൻ ഓതുന്നു അല്ലെങ്കിൽ ദിക്റുകൾ ഓതുന്നു, എന്നിട്ട് രോഗിയുടെ മേൽ തെളിക്കുക, രോഗിക്ക് കുടിക്കാൻ കൊടുക്കുകയോ ചെയ്യുന്നു. ഇതിനെപ്പറ്റി ലാബ്സ തെറ്റില്ല, യജൂസു അനുവദിക്കപ്പെട്ടതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരാൾ പറയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസിന്റെ മേല് വെള്ളത്തിൽ ഓതി, അത് ബുത്തഹാനിലെ ചരൽക്കല്ല് പാത്രത്തിലാക്കിയിട്ട് അതിൽക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഊതിയിട്ട് മേത്ത് കൊഴിച്ചു എന്നാ, അത് സഹീഹല്ല എന്ന് പറയുന്നുണ്ട് പണ്ഡിതന്മാർ. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല എന്ന് ഒരാൾ പറഞ്ഞ അവൻ ചെയ്യണ്ട. നമ്മളോനെ ആക്ഷേപിക്കാനും സലഫിയത്ത് നിന്ന് പുറത്താക്കാനും അവനെ ഡ്യൂപ്ലിക്കേറ്റ് സലഫിയാക്കാനും പോണ്ട, അത് സായുഹായ ഖിലാഫാണ്. അയാൾ നമ്മളെങ്ങോട്ടും അങ്ങനെ തന്നെ ഏയ് വെള്ളത്തിലൊന്ന് ഖുറാഫി എന്നോ ഇങ്ങോട്ടും പറയാൻ പാടില്ല, മനസ്സിലായില്ലേ? അപ്പൊ സായുഹായ ഖിലാഫാണത്. അപ്പൊ ആ വിഷയത്തിൽ ഷെയ്ഖ് അൽബാനി മാത്രമാണ് ആ ഹദീസ് ലഈഫാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതില് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അദ്ദേഹം ലഈഫാണെന്ന് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്, വാട്സപ്പിൽ തന്നെ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ ലാ അലം ഫീ സുന്നത്തന്നൻ റസൂലില്ല, ഈ വിഷയത്തിൽ നബിയിൽ നിന്ന് ഒരു ശരിയും എനിക്കറിയുകയില്ല എന്ന് ഇബ്നു ഉസൈമി നൂർ അൽ ദർബിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷേ ഷെയ്ഖ് അൽബാനി അത് പാടില്ല എന്ന് പറഞ്ഞ ആളാണ്. വെള്ളത്തിലോതുന്ന നബിയിൽ നിന്ന് സ്ഥിരപ്പെടാത്തൊന്നും നമ്മൾ ചെയ്യുന്നില്ല. എന്നാ ഷെയ്ഖ് അൽബാനി ഡ്യൂപ്ലിക്കേറ്റ് സെലഫിയാണ് വരാരെങ്കിലും പറഞ്ഞു അതിന്റെ പേരില്? അത് ഷെയ്ഖ് അൽബാനി പറഞ്ഞ വെള്ളത്തിലോതുന്ന ഇബ്നു ബാസും അതുപോലെ സാലിൻ ഫൗസാനൊക്കെ ഖുറാഫിയാന്ന് പറഞ്ഞോ? ഇതാണ് നമ്മുടെ നിലപാട്. ഇപ്പൊ സായുഹായ ഖിലാഫാണെങ്കിൽ അതിന്റെ പേരിൽ എന്ത് ചെയ്യാൻ പാടില്ല, മുവാലാത്തും മുആദാത്തും അതിന്റെ പേരില് പാടില്ല എന്നതാണ് പണ്ഡിതന്മാരൊക്കെ എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞാനിവിടെ നിങ്ങൾക്ക് വേറൊരു പുസ്തകം കൂടി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഇനിയും മുഴുവനായിട്ട് വായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇൻഷാല്ലാ നമുക്കത് പിന്നീട് വായിക്കാവുന്നതാണ്. നിങ്ങൾ ആ പേര് എഴുതിയിട്ടുണ്ടാവുമല്ലോ, റിസാലത്തുൻ, ഈ പുസ്തകത്തിന്റെ പേര് എഴുതിക്കോളി, സൈദിയുടെ പുസ്തകം റിസാലത്തുൻ ഫിൽ ഹത്തി, ഹത്തയാൾക്ക് പ്രേരിപ്പിക്കാം, ഫിൽ ഹത്തി അലാ ഇജ്തിമാഇ കലിമത്തുൽ മുസ്ലിമീൻ, അതാണ് റിസാലിന്റെ പേര്. റിസാലത്തുൻ ഫിൽ ഹത്തി അലാ ഇജ്തിമാഇ കലിമത്തുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ചെറിയ പുസ്തകമാണ്, നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തകമാണ്. വേറെ ഒരു പുസ്തകം, അതായത് ഹസനുൽ ബന്ന പറഞ്ഞ ഒരു വാക്കുണ്ട്, അതായത് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ പരസ്പരം സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യാം, എന്നാൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പരസ്പരം വിമർശിക്കാതിരിക്കുക. ആ വാചകം എങ്ങനെയാണ്? നതആബനു ഫീ മത്തഫഖന അലൈഹി വയഅദ്റു ബഅദുനാ ബഅലൻ ഫീ മത്തലഫനാ ഫീ, നമ്മൾ യോജിപ്പുള്ള വിഷയത്തിൽ പരസ്പരം സഹായിക്കുക, നമ്മൾ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയത്തിൽ പരസ്പരം വിമർശിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എതിർ കൊടുക്കുക. സാരല്ല, നമ്മൾ പറയാൻ പോണ്ട. ഈ ഒരു തത്വം, ഇത് അഹ്ലു സുന്നന്റെ ഇടയിലുള്ള സായുഹായ ഖിലാഫിനെ പറ്റിയാണെങ്കിൽ ശരിയാ, പക്ഷെ ഇത് അതിനെ പറ്റിയല്ല, മുസ്ലിങ്ങൾക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അപ്പോ ഇപ്പൊ ഖുറാഫി നമ്മൾ തമ്മിൽ ഒരുപാട് കാലത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്തതുണ്ട്. അഞ്ചോത്ത നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നിക്കാഹ്, ഒരുപാട് വിഷയമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ യോജിക്കുക, അഭിപ്രായ വ്യത്യാസമുള്ള മേഖല ഉണ്ടാണ്ടിക്കുക. ഇത് അസൽ തന്നെ പറഞ്ഞതാ. അപ്പൊ ഇത് ഒരുപാട് ആളുകൾ ഒരു കായികയാക്കി സ്വീകരിച്ചു. ഷിയാക്കളോട് വരെ യോജിപ്പ് വന്നപ്പോ ഷിയാക്കളെയും സുന്നികളെയും യോജിപ്പിക്കാൻ വേണ്ടിട്ട് ഈജിപ്തിലൊരു ഓഫീസ് തന്നെ ഓർത്തത്. ആ കുറെ കൊല്ലങ്ങളായി കർലാവിയൊക്കെയാണ് ഇതിന്റെ ആള്. എന്നിട്ട് അതിന് ധാരാളം പുസ്തകങ്ങൾ ആ വിഷയത്തിൽ ഇറങ്ങിയിട്ടുണ്ട്, അഹ്ലു സുന്നിയും ഷിയാക്കളെയും യോജിപ്പിക്കാൻ. ഇപ്പൊ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇറാനിൽ നിന്ന് വന്ന് ആയത്തുള്ളാ ഖുമൈനിന്റെ ആള് സമസ്തന്റെ ഓഫീസിൽ പോയത് കേട്ടില്ലേ? സമസ്തന്റെ ഓഫീസിൽ പോയി ചന്ദ്രികയിൽ വന്നല്ലോ. ചന്ദ്രികയ്ക്ക് പിന്നെ അതൊക്കെ കൊടുക്കാമല്ലോ, കാരണം ലീഗ് ജിന്നാന്നല്ലാ തന്നെ, മുഹമ്മദ് അലി ജിന്നാ തന്നെ ഷിയാണ്. ഷിയാക്കളൊക്കെ മുസ്ലിം ലീഗിൽ ഉണ്ടാവുമല്ലോ, ഖുറാഫി ഉണ്ടാവും, മൊഹാബി ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എം ഇ എസ് സി എം എസ് എസ് സി ലീഗ് എന്നൊക്കെ പറഞ്ഞാൽ എല്ലാത്തരം ആളുകൾ ഉള്ളതാണ്. അപ്പോ ആ രീതിയിലുള്ള ഒരു ആ ഒരു ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. വിമർശിക്കാൻ പാടില്ല, ഒന്നിനെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല, അതൊരു കായികമായിട്ട് സ്വീകരിച്ചിരിക്കുക. അതിനെ എതിർത്തുകൊണ്ട് കുവൈത്തിലുള്ള ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഉസ്മാൻ, ഷെയ്ഖ് ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഉസ്മാൻ എന്നാണ് ഇതിലെ പുസ്തകാളികൾ. ഈ പുസ്തകത്തിന്റെ പേര് സജറുൽ മുതഹാവിൻ, സജർ അൽ മുതഹാവിൻ ബിളററി ഖാഇദതി, ബിളററി ഖാഇദതി അൽ മഅദിറതി വത്തആവൻ. നമ്മൾ ഉതിർ കൊടുക്കണം അഭിപ്രായത്യാസമുള്ള വിഷയങ്ങളിൽ. അതാണ് എന്ത് യഅദുറു ബഅദുനാ ബഅദൻ ഫി മഖ്തലഫ്നാ ഫി. അതേസമയം താവുന് വേണം ഏത് വിഷയത്തിൽ? നതആബുൽ ഫിമാ ബൈനന ഫി മത്തഫഖ്നാലി, യോജിപ്പുള്ള വിഷയങ്ങളിൽ. ഈ ഖായിദയെ എതിർത്തുകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്. പ്രത്യക്ഷത്തിൽ കേട്ട ദോഷം തോന്നുന്നത് ശരി തന്നെയല്ലേ? അഭിപ്രായത്യാസമുള്ള വിഷയങ്ങളിൽ നമ്മൾ പിന്നെ പരസ്പരം വിമർശിക്കാതിരിക്കുക. യോജിപ്പുള്ള ഒരുപാട് കാര്യങ്ങളില്ലേ, അത് നമുക്ക് യോജിച്ചൂടെ? പ്രത്യക്ഷ അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ, ഒരു അമ്രുബിൽ മാറൂഫ് അല്ലാതെ നെഹ്യുമനിൽ മുൻകേറുന്ന സംഗതി എന്ത് ചെയ്യൂല, ഇവിടെ നടക്കൂല. അതായിരിക്കും യഥാർത്ഥത്തിൽ അതിന്റെ റിസൾട്ട്. അപ്പൊ ഈ കായിക ഇത് ഈ പുസ്തകം എഴുതിയത് ഹമദ് ബിൻ ഇബ്രാഹിം അൽ ഉസ്മാൻ. ഇത് പരിശോധിച്ചത് ആരാണെന്നറിയോ? അല്ലാമ അഷ്ഷൈഖ് സാലിഹുൽ ഫൗസാൻ. അദ്ദേഹം ഈ പുസ്തകം മുറാജ ചെയ്തത് റാജഅഹു ഫദീലത്തു ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ. ഖറലഹു, ഇതിനെ പ്രശംസിച്ചുകൊണ്ട് ഇതിന് അവതാരി എഴുതി കൊടുത്തത് ആരാണെന്നറിയോ? അഷ്ഷൈഖ് അബ്ദുൽ മഹ്സനുൽ അബ്ബാദുൽ ബദർ. ഈ കായിക വളരെ അപകടമാണ്, അദ്ദേഹത്തിന് വളരെ വ്യക്തമാണ്. ഇത് ഈ പുസ്തകത്തിന്റെ ഗുണം എന്താ വെച്ചാൽ ഇത് ഫുള്ള് ഹരക്കത്തിട്ടുണ്ട്. കുറച്ച് നേഹം അറിയാത്തവർക്കും എന്ത് ചെയ്യാ, കൃത്യമായിട്ട് വായിക്കാൻ വേണ്ടി ഷെയ്ഖ് എല്ലാ ഹരക്കത്തിട്ട പുസ്തകം. ഇതിൽ അദ്ദേഹം ചില തത്വങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമതായിട്ട് അദ്ദേഹം പറയുന്ന തത്വങ്ങളാണ് ഞാനിവിടെ ഒന്ന് അതിലേക്ക് ചില സൂചനകൾ നൽകാനാണ്. അദ്ദേഹത്തിന്റെ മുഖദ്ദിമ വായിക്കണ ഖിസ്മുൽ അവൽ ഉസസും ഉസൂൽ, ചില അടിസ്ഥാന തത്വങ്ങൾ ഈ ഭിന്നിപ്പുമായി ബന്ധപ്പെട്ട. അതിൽ ഒന്നാമത്തെ തത്വം അദ്ദേഹം പറയുന്നത് അൽ അഖ്വാലു വൽ ഖവാഇദുൽ മുജ്മല സബബുൽ ലുഹൂരിൽ ബിദഅ. നബിയോ സഹാബത്തോ പറഞ്ഞിട്ടില്ലാത്ത പുതിയ പുതിയ ഖാഇദകൾ കൊണ്ടുവരിക, മുജ്മലായ ഖാഇദ. മുജ്മല എന്ന ബയാൻ ചെയ്യാതെ പൊതുവായിട്ട് പറയുന്ന ചില അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാവുന്ന പൊതുവായ ചില ഖാഇദകൾ പറയുക, എന്നിട്ട് ആ ഖാഇദന്റെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ കൂട്ടിയോജിപ്പിക്കുക, മനസ്സിലെ? അതാണ് ബിദഅത്തുകൾ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം. അൽ അഖ്വാലു വൽ ഖവാഇദുൽ മുജ്മല, മുജ്മലായ ഖാഇദകൾ, ബയാൻ ചെയ്യാത്ത മൊത്തത്തിൽ അർത്ഥം വരുന്ന ചില ഖാഇദകൾ. അല്ലഫുൽ മുജ്മൽ ഹുവ അല്ലദി യുഫ്ഹമു മിൻ മആനിൻ ബഅദുഹാ ഹഖ്ഖുൻ വബഅദുഹാ ബാത്തിൽ. അങ്ങനെ മുജ്മലായ ഖാഇദ മൊത്തത്തിൽ എടുത്തുകൊണ്ട് ചിലത് ഹക്കായിരിക്കും, ചിലത് ബാത്തിലായിരിക്കും. ഇപ്പൊ ഹക്ക് വേണ്ടെന്ന് ഇങ്ങോട്ടും വലിച്ചു വ്യാഖ്യാനിക്ക, ബാത്തിൽ. അങ്ങനത്തെ ഖാഇദകൾ പറയാ. ഇന്നത്തെ അദ്ദേഹം പറയാണ് വമൻ തഅമ്മല ഫീ താരിഖിൽ ഉമ്മത്തിൽ ഇസ്ലാമിയ വജദാന മിൻ തറായിഖിൽ മുബ്തദിഅതി അലിത്യാന ബി അൽഫാദ വഖവായിദ മുജ്മല ലൈസത് ഫിൽ കിതാബി വലാ ഫിസ് സുന്ന. അല്ലാന്റെ കിതാബിലോ റസൂലിന്റെ സുന്നത്തിലോ ഇല്ലാത്ത പൊതുവായ ചില തത്വങ്ങൾ കൊണ്ടുവരിക. വജാല ഹാദിയിൽ അൽഫാദ വൽ ഖവായിദ മിനൽ മുസല്ലമാത്തി, എന്നിട്ട് അത് അംഗീകരിക്കപ്പെട്ട തത്വങ്ങളായി സ്വീകരിക്ക. എന്തിനു വേണ്ടി? ലിയതവസ്സലു ബിഹാ ഇലാ ഇബ്താലിമാത്. ഖുർആനും സുന്നത്തും അറിയിച്ചു തരുന്ന കാര്യത്തെ ബാത്തിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒരു വസീലയായി സ്വീകരിക്കാം. ഏതുപോലെ ഈ അഖീദന്റെ പുസ്തകങ്ങളിലൊക്കെ ജിസ്മ്, തടി, കിതാബിനും സുന്നത്തിലുള്ള ഒരു വാക്കല്ല അത്. പക്ഷെ അതിനെ പറ്റിയാ തടിനെ പറ്റിയാണ് ചർച്ച, ദാത്തുന്നുള്ളിനെ. അതുപോലെ തന്നെ അൽ അഅ്റാദ്, അൽ അഅ്റാദു ലാ തഖൂമു ഇല്ലാ ബിജിസ്മിൻ വല്ലജിസാം മുത്തമാസിൽ, ഇതൊക്കെ മന്ത്രിക്കിന്റെ ആളുകളൊക്കെ കൊണ്ടുവന്നതാ, മനസ്സിലായില്ലേ? അപ്പൊ അറല്, ജിസ്മ് പോലെയുള്ളത്. ഇതുപോലെ റാഫിദികളും മറ്റുമൊക്കെ ഒരുപാട് പുതിയ പുതിയ തത്വങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ തത്വങ്ങളാണ് പലപ്പോഴും എന്തുണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളെ നാട്ടിലിപ്പോ ഈ ജിന്ന് ചർച്ചയിൽ തന്നെ ഭൗതികം അഭൗതികം,
ഈ രണ്ട് വാക്കാണല്ലോ ആകെ പ്രശ്നമുണ്ടാക്കി. ജിന്ന് ഭൗതികോ അഭൗതികോ അല്ലേ? പറഞ്ഞു പറഞ്ഞു എങ്ങനെ പറഞ്ഞത് തീർന്നിട്ടില്ല. ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ശുബുഹാത്ത് ഇങ്ങനെ കൂടിക്കൂടി വരികയാണല്ലാതെ ആ ഈ വാക്ക് രണ്ടും അള്ളാന്റെ കിതാബിലുള്ളതാ സുന്നത്തിലുള്ളതാ? അഭൗതികമായ മാർഗത്തിൽ സഹായിക്കാൻ അള്ളാഹല്ലാതെ മറ്റാർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞ് അപ്പൊ പിന്നെ സിഹിറുണ്ട. സിഹിറിൽ സാഹിറല്ലേ? സിഹിറിലൂടെ ഉപദ്രവം ഭൗതികമോ അഭൗതികമോ നമ്മൾ കാണില്ല, അറിയുന്നില്ല. ഒരു തങ്ങൾ അവിടെ ഇരുന്ന് ചെയ്യാണ്, പോയി മുട്ട മൈതിന് മറ്റാക്കുന്ന് എന്നിട്ട് അവിടെ കൊണ്ടുവരുന്നു. ഇവിടെ ഇവിടെയല്ല നമുക്ക് ഉപദ്രവമോ അഭൗതികമാണ്. അവിടെ സിഹിറ് വിശ്വസിച്ചോ വിശ്വസിക്കാൻ, ഞാൻ അഭൗതികമായ മാർഗത്തിൽ ഉപദ്രവിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ കൈയുള്ളൂ എന്നാണ് നമ്മളെ തൗഹീദ്. ആ സിഹിറ് നമ്മളെ തൗഹീദിന്റെ എതിരാണ്. ഞാനൊക്കെ പ്രസംഗിച്ച പണ്ട് മനസ്സിലായില്ലേ? കണ്ണേറ്, ജിന്നുബാധ, ഇതെല്ലാം നമ്മൾ നിഷേധിച്ചു. അപ്പൊ ഈ ഒരു കായിക ഇവിടെ ഉണ്ടാക്കിയിട്ടാണ് ഈ പ്രശ്നം മുഴുവനും. അങ്ങനെ ഒന്നുണ്ടോ? പള്ളി റസൂലും പറഞ്ഞ വാക്കല്ലാതെ ഭൗതികം അഭൗതികം മലയാള വാക്കാണ്. ഞാൻ ജനങ്ങളോട് പറഞ്ഞാൽ അത് വിട്ടേക്കും കൂട്ടരെ, അത് വിട്ടേക്കും. എന്നിട്ട് പിന്നെ ചർച്ച, ജിന്ന് ഭൗതികമാണോ? അപ്പൊ ഇനി തന്നെ ജിന്നിന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ജിന്നുണ്ടാക്കിയ തീയുണ്ട്. അപ്പൊ തീ മാറ്റർ അല്ലേ? അപ്പൊ മാറ്റർ ഭൗതികമാണോ? ഇങ്ങനെ അങ്ങനെയാണെങ്കിൽ മാറ്ററാണെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ശരീരത്തിൽ കയറുക, ഈ ചോരയിൽ കൂടി നടക്കുക, ഈ ഞരമ്പ് കൂടി പോവുക, ഇങ്ങനെയുള്ള ചർച്ചകൾ. അപ്പൊ അതൊരു കാറ്റ് പോലെയാണോ? എന്തെല്ലാം ചർച്ചകളാ! ഇതൊന്നും സഹാബത്തിന്റെ ചർച്ചയില്ലാത്ത വിഷയങ്ങളാ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയുള്ള ചർച്ചകള് അത് എന്തുകൊണ്ടാണ്? ഇതാ ഷേഖ് പറയാണ് ഇവിടെ ഒന്നാമത്തെ കായിക, കിതാബിലും സുന്നത്തിലുമില്ലാത്ത പുതിയ പുതിയ കായികകൾ കൊണ്ടുവരുന്നതാണ് ബിദ്അത്തുകൾ പ്രത്യക്ഷപ്പെടാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് നമ്മള് അങ്ങനത്തെ വാക്കുകൾ പറയുന്നത്, പുതിയ കായിക ഉണ്ടാക്കുന്നത് സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുകയാണ് ഈ വേറെ ചില കായികകളൊക്കെ, നമ്മളാളുകൾ പറയുന്ന ചില കായികകളൊക്കെ. അപ്പൊ ആ കായികകളൊക്കെ തെറ്റാണ്. അങ്ങനത്തെ കിതാബ് സുന്നത്തില്ലാത്ത പുതിയ കായിക കൊണ്ടുവന്നിട്ട് എന്നിട്ട് അയിമൊക്കെ ഒപ്പിക്കല്ല, അതിനൊപ്പിക്കാത്തൊക്കെ പുറത്ത്. ഈ രീതിയിൽ നമ്മളൊരിക്കലും സംസാരിക്കാൻ പാടില്ല. രണ്ടാമത് ശേഖ് ഇതൊന്ന് വിശദീകരിക്കാൻ സമയമില്ല, ഒരുപാട് വിശദീകരിക്കണ്ട. ശേഖ് വിരിച്ച തന്നെ ഒരുപാടുണ്ട്. അൽ ഖിലാഫ് അംറുൻ കൗനിയുൻ, ഖിലാഫ് എന്നത് പ്രാപഞ്ചികമായി അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഖിലാഫ് അള്ള പഠിച്ചാണ്. നമ്മൾ ഇനിയിപ്പോ എത്ര ഖിലാഫ് ഇല്ലാണ്ട് കല്ല ഖിലാഫ് ഉണ്ടാവും അല്ല പറഞ്ഞല്ലേ? ശരിയാണ്. ഇപ്പൊ ഖുർആൻ സൂറത്ത് ഹൂദിലില്ലേ, വലായതാലൂന മുഖ്തലിഫീൻ, അവർ ഭിന്നിച്ചുകൊണ്ടേയിരിക്കും, അവർ അഭിപ്രായ വ്യത്യാസത്തിലായിക്കൊണ്ടേയിരിക്കും. ഇല്ലാമൻ റഹിമ റബ്ബുക, നിന്റെ റബ്ബ് അനുഗ്രഹം ചെയ്തവരൊഴികെ. സൂറത്ത് ഹൂദ് 118-119. ഇതാണ് ഇപ്പൊ ഖിലാഫിന് നമ്മൾ വഴങ്ങിക്കൊടുക്കണം എന്ന ഖിലാഫ് ഉണ്ടാവുന്ന അല്ല പറഞ്ഞല്ലോ വലായതാലൂന മുഖ്തലിഫീൻ. പക്ഷെ അതിന്റെ പുറത്ത് എന്താ പറഞ്ഞത്? ഇല്ലാമൻ റഹിമ റബ്ബുക, നിന്റെ റബ്ബ് റഹ്മത്ത് ചെയ്തവരൊഴിക്കും, അവർ ഇഖ്തിലാഫിന് രക്ഷപ്പെടും എന്നാ പറഞ്ഞു, മനസ്സിലായില്ലേ? അതിന്റെ പുറത്തെന്താ? പിന്നെ പറഞ്ഞ വലിദാലിക്ക ഖലഖഹും, അതിനുവേണ്ടിയാണ് അവരെ സൃഷ്ടിച്ചത്. എന്ത്? റഹ്മത്തിന് വേണ്ടിയാണെന്ന് വ്യാഖ്യാനുണ്ട്, ഖിലാഫിന് വേണ്ടിയാണെന്നുണ്ട്. കണ്ടോ, ഖിലാഫിന് വേണ്ടിയാണ് അല്ല സൃഷ്ടിച്ചതെന്ന് അല്ല പറയുന്നത്. അപ്പൊ ഖിലാഫ് യഥാർത്ഥത്തിൽ നബിയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഇന്നഹു മൻ യഅഷ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എനിക്ക് ശേഷം ആരെങ്കിലും ജീവിച്ച അവൻ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണേണ്ടി വരും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലേ, ഇനി വേല അറിഞ്ഞിട്ടൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞ് മാറിക്കാണ് വേണ്ടത്? അല്ല, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുൽഫായി റാഷിദീൻ അൽ മഹ്ദിയീന, എന്റെ സുന്നത്തും എന്റെ നന്മ സന്മാർഗനിഷ്ഠരായ എന്റെ ഖുൽഫായിന്റെ സുന്നത്തും നിങ്ങൾ മുറുകെ പിടിക്കണം. അദ്ദു അലൈഹ ബിൻ നവാജിദ്, അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം അല്ലേ. പുതിയതായ ദീനിലുണ്ടാക്കപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം എന്നൊക്കെയാണ്. അപ്പൊ ഇഖ്തിലാഫ് ഉണ്ടാവും തന്നെ നബിയും പറഞ്ഞിട്ടുള്ളത്. ഇഖ്തിലാഫിന് പരിഹാരം അവിടെ തന്നെ പറഞ്ഞു. പിന്നെ നബി പറഞ്ഞില്ലേ, ബനു ഇസ്രായേൽ സമുദായം 72 കക്ഷികളായിട്ടുണ്ടെങ്കിൽ എന്റെ ഉമ്മത്ത് ഭാവിയിൽ 73 ആകും. സതഫ്തരിഖു ഉമ്മത്തി അലാ തലാത്തി സബ്ഇൻ ഫിർഖ. അപ്പൊ ജാഹിലിയങ്ങളായ ചില ആളുകൾ ഇതിനെന്ത് മനസ്സിലാക്കി? ഖിലാഫ് ഉണ്ടാവുന്ന അള്ളീ റസൂലും പറഞ്ഞതല്ലേ, അപ്പൊ അതിന് നമ്മൾ വഴങ്ങിക്കൊടുക്കല്ലേ നല്ലത്? നമ്മൾ ഖിലാഫ് തീർക്കാൻ നടക്കണോ? അങ്ങനെയുണ്ടാവും, അങ്ങനെയുണ്ടാവും, അതിന്റെ പറ്റി നമ്മൾ തീർക്കാൻ പോണേ. അതാണ് അതിന്റെ ഉദ്ദേശം. അല്ല, ഖിലാഫ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ഇറാദത്തും ഖലാഉ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രാപഞ്ചികമായ അള്ളാഹുവിന്റെ വിധി, അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലെങ്കിലും സംഭവിക്കും. ഇപ്പൊ കുഫ്ർ അള്ളണ്ടാക്കിയെന്നല്ലേ, നിഫാഖ് ശിർക്ക് ഇതൊക്കെ അള്ളണ്ടാക്കിയല്ലേ. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടോ? ഇല്ല. അതുപോലത്തെ ഒരു കാര്യമാണ് എന്ത്? ഖിലാഫ്. ഖിലാഫ് അള്ളാഹ് ഉറച്ചു തന്നെയാണ്, പക്ഷെ ഖിലാഫ് എന്നല്ല അള്ളാഹ്ക്ക്
ഇഷ്ടമല്ല, പ്രാപഞ്ചികമായ അള്ളാന്റെ വിധിയിൽപ്പെട്ടതാണ്. പക്ഷെ അള്ളാഹ്ക്ക് ശരഈയായിട്ട് അത് ഇഷ്ടമില്ല. കണ്ടോ, വഹാദ യൽതബിസു അലാ മൻ ലാ യുഫത്തിഖു ബൈനമാ അറാദഹുല്ലാഹു വഖലാഹു കൗനൻ വമാ അറാദഹു വഖലാഉ ശർഅ ഫൽഖിലാഫു മിമ്മാ ഖലാഉല്ലാഹ് വഅറാദഹു കൗനൻ ലിഹിക്മതിൻ ബാലിഗ. ഖിലാഫു എന്നത് പ്രപഞ്ചത്തിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു തീരുമാനിച്ചതാ. അതിന് അള്ളാഹു ചില ഹിക്മത്തുകളുണ്ട്. എന്തിനാണ് ഖിലാഫ്? ഹത്താ യതമയ്യസൽ മുത്തബിഉ മിനൽ മുബ്തദിഈ. പ്രമാണങ്ങളെ പിൻപറ്റുന്നവൻ ആരാണ്? പ്രമാണങ്ങൾക്ക് പുറത്തു കിടന്ന് പുത്തനാശയങ്ങളിലേക്ക് പോകുന്നവനാരാണ്? അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അള്ളാഹു ചെയ്യുന്നത് ഖിലാഫ്. ഉടനാക്കിയത് വയഖൂമൽ മുത്തബിഉ ബിമുജാഹദത്തിൽ മുബ്തദി ബിൽ ഹുജ്ജത്തി വൽ ബയാൻ. തെളിവുകളും ബയാനുകൊണ്ടും മുബ്തദിയായ ആളോട് പോരാടണം മുത്തബിഉ. അത് ഓന്റെ പണിയാണ്, ഓൻ അപ്പണി കൊടുക്കാനാണ് അള്ളാഹ് ഉണ്ടാക്കിയേ എന്നാകാം. അപ്പൊ അള്ളാന്റെ ഹിക്മത്താണത്. അപ്പൊ ഫൽ ഖിലാഫു കൽ കുഫ്രി, ഖിലാഫു കുഫർ പോലെയാണ്. കുഫർ അള്ളാഹു പടച്ച തന്നെയാണ്, അള്ളാന്റെ ഇറാത്തപ്പെട്ടത് കൗനൻ പ്രാപഞ്ചികമായി. അള്ളാഹു ലാ യുഹിബ്ബു, പക്ഷെ കുഫർ അള്ളാഹുക്ക് ഇഷ്ടമുണ്ടോ? അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. വലാക്കിൻ സുബ്ഹാനഹു ശാഅഹു വഅറാദഹു ഇറാദതൻ ഖൗനിയതൻ ഖദരിയതൻ. അള്ളാന്റെ ഖദറിൽ പ്രാപഞ്ചികമായ തീരുമാനത്തിലുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇഖ്തിലാഫ് യഥാർത്ഥത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല, പക്ഷെ അള്ളാഹ് പടച്ച തന്നെയാണ്. അതുകൊണ്ടൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കുഫർ നമ്മൾ ഇഷ്ടപ്പെടാൻ പാടില്ലാത്തതുപോലെ ഖിലാഫ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇഷ്ടപ്പെടാൻ പാടില്ല. ഖിലാഫ് അഹ്ലു സുന്നത്തിന്റെ ഇടയിൽ തന്നെ ഉണ്ടാവും, സഹാബത്തിന് ഖിലാഫ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ ഖിലാഫും ഇഖ്തിലാഫും തമ്മിലുള്ള വ്യത്യാസം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സാലിഹ് സദ്ലാന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇഖ്തിലാഫ് എന്ന് പറയുമ്പോൾ അതിലൊരു പക്ഷത്തിന് തെളിവുണ്ടാവും. ഖിലാഫ് പറയുമ്പോൾ തെളിവില്ലാത്തതിനും എന്താ പറയുക, തെളിവില്ലാതെ വെറുതെ ഉണ്ടാക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് എന്താ പറയും ഖിലാഫ് എന്ന് പറയും. അങ്ങനെയുള്ള ഖിലാഫ് അടുത്ത അധ്യായം അതാണ്. അൽ ഖിലാഫു സിമത്തു അഹ്ലിൽ ബിദഅ, ബിദഅത്തുകാരന്റെ അടയാളമാണ് ഖിലാഫ്. കാരണം സൂറത്ത് അന്നാം 159 അല്ല പറഞ്ഞു, ഇന്നല്ലദീന ഫർറഖു ദീനഹും വകാനു ശിയാ, തങ്ങളുടെ മതത്തെ കണ്ടം തുണ്ടമാക്കുകയും പല പാർട്ടികളാവുകയും ചെയ്തവർ. അതിനെപ്പറ്റി ഇമാം ബഗവിയുടെ തഫ്സീറിൽ പറഞ്ഞു, ഹും അഹ്ലുൽ ബിദഅ വല്ലഹുവ. ആരെ പറ്റിയാണത്? ആരാണ് മതത്തെ കണ്ടം തുണ്ടമാക്കി പാർട്ടികളായത്? ബിദഅത്തിന്റെ ആളുകൾ. അഹ്ലുൽ ഹഖ് ലൈസ ഫീഹിം ഇഖ്തിലാഫ് എന്നാണ് ഇബ്നുൽ മുബാറക് പറഞ്ഞത്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് വലിയ ഹബീബ് പണ്ഡിതനാണല്ലോ, അദ്ദേഹം പറഞ്ഞത് സത്യത്തിന്റെ ആളുകൾ അവർക്ക് ഇഖ്തിലാഫ് ഉണ്ടാവൂല. ഇമാം ശാഫി പറഞ്ഞത് അൽ ഫുർഖത്തു മിൻ അഹസ്യ ഔസാഫിൽ മുബ്തദിഅ, മുബ്തദിഅത്തിന്റെ സ്വഭാവങ്ങളിൽ ഏറ്റവും താഴ്ന്ന സ്വഭാവമാണ് അഭിപ്രായ വ്യത്യാസം എന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞത് വൽ ബിദഅത്തു മഖ്റൂനത്തു ബിൽ ഫുർഖ, ബിദഅത്ത് ഉണ്ടോ അതിന്റെ കൂടെ ഭിന്നിപ്പുണ്ടാവും. കമാ അന്ന സുന്നത്ത് മഖ്റൂനത്തു ബിൽ ജമാഅ, സുന്നത്ത് ഉണ്ടോ അതിന്റെ കൂടെ ഐക്യണ്ടാവും. സുന്നത്ത് പുറത്തുപോയി ബിദഅത്തിലേക്ക് പോയാൽ അനൈക്യണ്ടാവും. ഫയുഖാലു, അതുകൊണ്ടാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ, സുന്നത്തിന്റെയും നബിചര്യയുടെയും ഐക്യത്തിന്റെയും ആളുകൾ. അഹ്ലു സുന്ന വൽ ജമാ, അതായത് ബിദഅത്തുകാരെ പറ്റി അഹ്ലുൽ ബിദഅത്തി വൽ ഫുർഖ, ബിദഅത്തിന്റെയും ഭിന്നിപ്പിന്റെയും ആൾ. ഇതാര് പറഞ്ഞ വാക്ക? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറഞ്ഞ വാക്കാണത്. അദ്ദേഹത്തിന് അൽ ഇസ്തിഖാമ എന്ന ഗ്രന്ഥത്തിലാണ് അതുള്ളത്. ഇതുപോലെ കുറെ പണ്ഡിതന്മാര് പലപ്പോ അബുൽ മുളഫർ സംഅനി പറയുന്നുണ്ട്, അഹ്ലുൽ ഹദീസുകാര് പണ്ഡിതന്മാരെഴുതിയ മുഴുവൻ പുസ്തകങ്ങളും നീ വായിച്ചു നോക്കിയാൽ, ആദ്യകാലക്കാരെഴുതിയ മുതൽ ഇന്ന് ജീവിച്ചിരുന്ന പണ്ഡിതന്മാരെഴുതിയത് വരെ, പഴയതും പുതിയതുമായ, അവർ വ്യത്യസ്ത നാടുകളിലും വ്യത്യസ്ത കാലങ്ങളിലും ജീവിച്ച കിതാബുകൾ നീ എടുത്ത് പരിശോധിച്ചാൽ, ആ ഗ്രന്ഥകാരന്മാർ തമ്മിൽ വളരെ അകന്ന ജീവിക്കണേ, അവർ തമ്മിലൊരു അടുപ്പമല്ല. ഒരാൾ ഒരു ഭൂഖണ്ഡത്തിലാണ്, ആസ്ട്രേലിയ അല്ലെങ്കിൽ മറ്റാൾ അമേരിക്ക, ഇയാൾ ഇന്ത്യയിലാണ്, ഇങ്ങനെയൊക്കെയാണ്. എന്നാലും അവരെല്ലാം അഖീദ വിവരിക്കുന്നത് ഒരേ രീതിയിലായിരിക്കും, വഹത്തും വാഹിദ് ഒരേ മാർഗത്തിലൂടെയായിരിക്കും, ഒരേ രേഖയിലൂടെയായിരിക്കും. യജ്റൂന ഫീ അലാ തരീഖത്തിൻ വാഹിദ ലാ യഹീദുന അൻഹ, എല്ലാവരും ഒരേ സ്ട്രൈറ്റ് ആയ പാതയിലൂടെയാണ് അവർ പോവുക. വലാ യമീലൂന ഫീ, അതിൽ അവർ തെറ്റിപ്പോവുകയില്ല. ഖൗലുഹും ഫീ ദാലിക വാഹിദുൻ, അവരെ വാക്കൊന്നായിരിക്കും. വനഖ്ലുഹും വാഹിദുൻ, അവർ ഉദ്ധരണികളൊന്നായിരിക്കും. ലാ തറാബൈനും ഇഖ്തിലാഫും വലാ തഫറുഖ ഫീ ശൈഇമ്മ, ഒരു കാര്യത്തിൽ അവർക്കിടയിൽ ഇഖ്തിലാഫും തഫറുഖും നീ കാണില്ല. വയിൻ കല്ലത് കുറവാണെങ്കിലും ബല്ലൗ ജമഅത ജമീഅ മാ ജറാ ലാ അൽസനതിഹിം വനഖ്ലു അൻ സലഫി വജതൗ കഅന്ന ജാഅ മിൻ ഖൽബിൻ വാഹിദ്, അവരെ നാവിലൂടെ വന്ന കാര്യങ്ങളും അവർ സലഫിൽ നിന്ന് ഉദ്ധരിച്ച കാര്യങ്ങൾ നീ ഒരുമിച്ച് കൂട്ടി പരിശോധിച്ചാൽ അത് ഒരൊറ്റ ഹൃദയത്തിൽ നിന്ന് വന്നതുപോലെ നിനക്ക് കാണാം, ഒരൊറ്റ നാവിലൂടെ വന്നതുപോലെ നിനക്ക് കാണാം. വഹൽ അലൽ അഖദിൽ അബ്യന മിൻഹാദ, ഇത് ഹക്കാണെന്നതിന് വേറെ തെളിവനക്ക് ആവശ്യമുണ്ടോ? വല്ലാത്തൊരു വാക്കാണാ പറഞ്ഞത്. ഇത് സത്യമാണ് ശരിക്കും. ഏത് സമയ സ്ഥലത്തുള്ള അഹ്ലുസ് സുന്നത്തിന്റെ പണ്ഡിതന്റെ ബുക്കെടുത്ത് വായിച്ചാലും അതൊരേ രീതി. കാരണം അവര് ദീന് സ്വീകരിക്കുന്നതും ദീന് മനസ്സിലാക്കുന്നതും ദീനിൽ തെളിവെടുക്കുന്ന ഒരേ രീതിയിലാണ്, ഒരേ രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്, മനസ്സിലല്ലേ? അപ്പൊ അഹ്ലുൽ സുന്നയാണ് ഐക്യത്തിന്റെ ആധാരം. അഹ്ലുൽ ബിദായാൽ എന്താവും? വാമ്മാ ഇദാ നവർത ഇലാ അഹ്ലിൽ അഹ്വാഇ വൽ ബിദാ റായ്തഹും മുതഫരിഖീന മുഖ്തലിഫീന ഔശിയഅം വഹജാബ. അഹ്ലുൽ അഹ്വാഇ വൽ ബിദാ, ദേഹശരി ബിദഅത്തിന്റെ ആളുകളെ നീ നോക്കിയാൽ ഛിന്ന ഭിന്നമായവരും ഭിന്നാഭിപ്രായത്തിലായവരുമായി നിനക്ക് കാണാം. പാർട്ടികളും കക്ഷികളുമായി ഒരു വേർതിരിഞ്ഞു. വിശ്വാസ അഖീദയുടെ കാര്യത്തിൽ അവർ രണ്ടാൾ പോലും ഒരേ അഖീദയിൽ നിനക്ക് കാണാൻ കഴിയില്ല. യുബത്തി ഹുബാലും അങ്ങോട്ടും ഇങ്ങോട്ടും മുബത്തി ഓമുബത്തതി ബം മുബത്തതി. ഇതാരെ സ്വഭാവ? അഹ്ലുൽ സുന്നന്റെ സ്വഭാവമല്ല ഇത്, അഹ്ലുൽ ബിദഅന്റെ സ്വഭാവ. ബല്യസ്തഖൂന ഇത് തക്ഫീർ, ഓം കാഫറ മറ്റോ കാഫറാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങോട്ടോട്ട് പറഞ്ഞു കൊടുക്കും. യുകഫീറുൽ ഇബ്നു അബാഹു, ബാപ്പ മകൻ ബാപ്പാനെ കാഫിറാക്കും. വറജുലു അഖാഹു, ഒരാൾ തന്റെ സഹോദരനെ കാഫിറാക്കും. വൽ ജാറു ജാറഹു, ഒരു അയൽവാസി മറ്റേ അയൽവാസിയെ കാഫിറാക്കും. തറാഹും അബദം ഫീ തനാസുഇം വ തബാഗുലിം വഖ്തിലാഫ്, എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളും പരസ്പര വിദ്വേഷവും തർക്കങ്ങളുമായി നിനക്ക് അവരെ കാണാം. തങ്കളി അമാറുഹും വലം തത്തം കലിമാത്തും, ആയുസ് മുഴുവൻ ഇങ്ങനെ തർക്കിച്ചും അങ്ങോട്ട് കാഫിറാക്കി ഇങ്ങോട്ട് കാഫിറാക്കി അങ്ങോട്ട് ഉത്തത് ഇങ്ങോട്ട് അങ്ങനെ കാലം കഴിയും. അതാണ് തഹ്സബുഹും ജമീഅ വഖുലൂബുഹും ശത്ത, നീ വിചാരിക്കും അവരൊന്നാണ് എന്ന്, എന്നാൽ അവരുടെ ഹൃദയങ്ങൾ ഭിന്നമാണ്. അതിനെന്താ കാരണം പറഞ്ഞ്? ദാലികവി അന്നവും ഖൗമുല്ലായ ഖലൂൻ, അവർ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്തൊരു ഖൗമാണ് സൂറത്തുൽ ഹശറിൽ. അപ്പൊ അതുകൊണ്ട് ഖിലാഫ് എന്നത് നമ്മൾ അടയാളല്ല, ഖിലാഫ് പരമാവധി അവസാനിപ്പിക്കൽ നമ്മൾ അടയാളം. അഹ്ലുൽ സുന്നത്തിന്റെ സ്വഭാവം ഖിലാഫ് ഇങ്ങനെ പെരുപ്പിക്കുക, അത് ഊതി വീർപ്പിക്കുക എന്ന ആരുടെ സ്വഭാവ? അഹ്ലുൽ ബിദഅയുടെ സ്വഭാവമാണ്. ഖിലാഫ് തന്നെ പലതരത്തിലുണ്ട്. ന്യായമായ ഖിലാഫുണ്ട്, അന്യായമായ ഖിലാഫുണ്ട്, കവിയായ ഖിലാഫുണ്ട്, കവിയല്ലാത്ത ഖിലാഫുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ മുമ്പ് പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് അദബുൽ ഖിലാഫ് എന്ന വിഷയം വേറെ തന്നെ പറയേണ്ടതുണ്ട്. ഈ അടുത്ത അധ്യായം അൽ ഖിലാഫ് ആഫത്തു ദുനൂബ്, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിലുള്ള ഖായിദകൾ ഒരുപാട് പറയാനുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അടിസ്ഥാന തത്വങ്ങൾ ശേഖത്തിൽ പറയുന്നുണ്ട്. മൂന്ന് ഭാഗമായിട്ട് ഈ ബുക്ക്, ആദ്യത്തെ ഉസസും ഇത് പകുതിയിലധികം ഈ ഖായിദകളാണ്, അഹ്ലുസ് സുന്നത്തിലെ ആളുകൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഖായിദകളാണ്. ഇൻഷാല്ലാ നമുക്ക് പിന്നീട് വായിക്കാം. ഒന്നുകൂടി പറയാണ്, പാപങ്ങളുടെ പരിണിത ഫലമാണ് ഖിലാഫുണ്ടാകുന്നത്. നമുക്കത് ഖിലാഫുണ്ട് എന്ന അർത്ഥം എന്താ? നമ്മളൊക്കെ പല പാപങ്ങളും അറിഞ്ഞറിയാതെ ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പൊ നമ്മൾ തൗബ ചെയ്യാന്നുള്ളതാണ്. ഖിലാഫ് കൂടുമ്പോ എന്താ വേണ്ടത്? നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമുക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ നമ്മളെ നിലപാടുകളിലോ പ്രവർത്തനങ്ങളിലോ വിശ്വാസത്തിലോ കർമ്മരീതികളിലോ തെറ്റ് ദുനൂബുകൾ പാപങ്ങൾ സംഭവിക്കുന്നുണ്ടോ എങ്കിൽ ആ പാപത്തിന്റെ ഫലമാണ് ഖിലാഫ് എന്ന് ശൈഖ് അവർകൾ പറയാണ്. അനസ് റളിയല്ലാഹു അൻഹു മർഫുഅയി ഉദ്ധരിച്ച ഒരു ഹദീസ്, മാ തവാത ഇസ്നാനി ഫില്ല തുമ്മ യുഫർഖു ബൈനഹുമ ഇല്ലാ ബിദംബി യുഹദിസുഹു അഹദുഹുമ, ബുഖാരി അദബുൽ മുഫ്രദിൽ 401 നമ്പറായി ഉദ്ധരിച്ചതാണ്. എന്താ പറഞ്ഞത്? രണ്ടാളുകൾ അള്ളാന്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചു, പിന്നെ അവർക്കിടയിൽ വേർപെടുത്തപ്പെട്ടു, അവർ ഭിന്നിച്ചു. എന്നാൽ അത് പരിശോധിച്ചു നോക്കിയാൽ അവൽ രണ്ടിൽ ഒരാൾ ചെയ്ത ഒരു പാപത്തിന്റെ കാലായിട്ടായിരിക്കും അവർ ഭിന്നിച്ചത്. ആ ഭിന്നിപ്പിന് പിന്നിൽ എന്തുണ്ടാവും? രണ്ടിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് അതിന്റെ അടിപേര് പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. മാഷാല്ലാ, എന്തൊരു വാക്കാണത്! അള്ളാന്റെ പേരിൽ സ്നേഹിച്ച രണ്ടാളുകൾ തെറ്റിപ്പിരിഞ്ഞാൽ അതിൽ ഒരു കൂട്ടർ എന്തെങ്കിലും ഒരു തെറ്റേൽ ചെയ്തിട്ടുണ്ടാവും. അന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം അനസ് ഇബ്നു മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. പിന്നെ ഖലീഫമാരുടെ കാലത്ത് ഉണ്ടായ ഭിന്നിപ്പിനെ പറ്റി ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്ന വാക്കുകൾ, ഉമർ ഖത്താബിന്റെ കാലശേഷം പിന്നെ ഉസ്മാൻ ഇർഫാന്റെ കാലത്തുണ്ടായ ഖിലാഫുകൾ, ഇതിനെപ്പറ്റിയെല്ലാം വ്യക്തമായി ഇതിൽ വിവരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ പറഞ്ഞ ഖായിദ നടപ്പിലാക്കിയാൽ വരാൻ പോകുന്ന ദോഷങ്ങൾ ഷെയ്ഖ് ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. ഈ ഖായിദകൾ പറഞ്ഞ ശേഷം അതേപോലെ മാ യഖറത്തു വല ഇഅ്മാലി ആദിഹിൽ ഖായിദ, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ വിമർശിക്കാതിരിക്കുക, യോജിപ്പുള്ള വിഷയങ്ങൾ പരസ്പരം സഹായിക്കുക എന്ന ഈ കായിദ നടപ്പിലാക്കിയാൽ വരാൻ പോകുന്ന ദുരന്തങ്ങൾ, ഒന്ന്, ഇത് സലഫുകൾക്ക് പരിചയമില്ലാത്തൊരു കായികയാണ്. രണ്ടാമത്തത് ബിദഅയായ ഒരു മാർഗമാണിത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ വ്യത്യസ്ത പഴച്ച മധുഹബുകളെ വിമർശിക്കാൻ പറ്റുമോ? ഒലക്ക മുസ്ലിമല്ലേ എന്തിനാ നമ്മൾ വിമർശിക്കണത് എന്ന് വരൂലേ? അപ്പോ നഹ്യും അനിൽ മുൻകറി എന്ന സംഗതി തന്നെ ഇവിടെ ഉണ്ടാകാത്ത ഒരവസ്ഥയായിരിക്കും വരിയാദ് ശേഖ് അവർ ഇവിടെ സ്ഥാപിക്കുന്നുണ്ട്. ഒരുപാട് തത്വങ്ങൾ ഇതിലുണ്ട്. സമയം വളരെ വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ഞാൻ ആദ്യം ഓതിവ ചായത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. വന്ന ഹാദാ സിറാത്തി മുസ്തഖീമ, ഇതാകുന്നു എന്റെ മാർഗം, ചൊവ്വായ മാർഗം. ഫത്തബിഉ, അതിനെ നിങ്ങൾ പിൻപറ്റണം. വല തത്തബിഉ സുബുൽ, മറ്റു മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ ഫതഫറഖ ബികും മൻ സബീലി, അവന്റെ മാർഗത്തെ വിട്ട് അത് നിങ്ങളെ ചിതറിച്ചു കളയും. ദാലിക്കും വസ്വാക്കും, അതാകുന്നു അവൻ നിങ്ങളോട് ചെയ്യുന്ന വസീയത്ത്. ലാലക്കും തത്തക്കും, നിങ്ങൾ തക്കവയുള്ളവരാകാൻ. ഈ ആയത്ത് നബി വിശദീകരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നേർരേഖ വരച്ചു. ഒരു നേർരേഖ എങ്ങനെ വരച്ചു? എന്നിട്ട് പറഞ്ഞു, വഹന്ന ഹാദാ സിറാത്തി മുസ്തഖീമ. എന്നിട്ട് മേലോട്ട് ചെറിയ ചില വരകൾ, താഴോട്ടും ചെറിയ ചില വരകൾ. എന്നിട്ട് പറഞ്ഞു, ഇതാണ് സുബുൽ, ഫിശാജിന്റെ വഴികൾ. അതൊക്കെ നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലൂടെ പോകുമ്പോൾ ഓരോ വഴിയിലിരുന്ന് ആ ഭാഗത്തും ഈ ഭാഗത്തൊക്കെ പിശാചിന്റെ വഴികളിൽ ഓരോ പിശാചുക്കളിൽ നിങ്ങളെ വലിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ തെറ്റിപ്പോകരുത്. സിറാത്തുൽ മുസ്തഖീം എന്ന് വലത്തും വടത്തും കാണുന്ന വഴികളിലേക്കൊന്നും നിങ്ങൾ തിരിച്ചു പോകരുത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണ സഹിതം പഠിപ്പിക്കേണ്ടായി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ ശ്രദ്ധ വേണ്ട ഒരുപാട് സംഗതികളുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനും ചിന്തിക്കാനും സമയം കണ്ടെത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതായിരുന്നാലും അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ രാവിലെ മുതൽ ഇവിടെ ഇരുന്നു പഠിക്കാനും പകർത്താനുമുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ എല്ലാവരും സ്വീകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ എനിക്കും ഇവിടെ പ്രസംഗിച്ച നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെയും, കേട്ടതുപോലെ പ്രവർത്തിക്കാൻ നിങ്ങൾക്കൊക്കെയും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ.